കാഴ്ചപ്പരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ് പ്രിയരെ. വീണ്ടും നമ്മുടെ സ്നേഹവതിയായ ദൈവത്തിന്റെ ചിന്തകളെ മനസ്സിലാക്കുവാൻ ആ ദൈവത്തിൽ ക്രിസ്തുവിലൂടെ അലിഞ്ഞു ചേരുവാൻ ആ പിതാവിൽ ക്രിസ്തുവിൽ നാം ഒന്നായി തീരുവാൻ സ്വർഗത്തിന് ദൈവം ഒരുക്കിയ നല്ല സമയം. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. പ്രിയരെ, നമ്മളെ വചനം കേൾക്കുമ്പോൾ മനസ്സിലായിക്കോളൂ, ഇതൊരു ആത്മീക യുദ്ധമാണ്. ദൈവരാജ്യവും പൈശാചിക രാജ്യവും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നമ്മളെ നേടുവാത്തത്. അപ്പൊ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ചെയ്യ. അപ്പോ ദൈവരാജ്യം യുദ്ധം ചെയ്യുന്നത് സത്യം നമ്മളെ അറിയിച്ചുകൊണ്ടാണ്. പിശാച് യുദ്ധം ചെയ്യുന്നത്, പിശാചിന്റെ രാജ്യം യുദ്ധം ചെയ്യുന്നത് സത്യം നമ്മളിൽ നിന്ന് മറച്ച് സത്യത്തിന് പകരം മറ്റു ചിലതൊക്കെ തന്ത്രപൂർവം ഇട്ട് തന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോ ആ തന്ത്രപൂർവം ഇട്ടുതരുന്ന സംഭവങ്ങൾ സത്യമല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജയം വരത്തില്ല. ഇത് വളരെ ശ്രദ്ധിച്ചു പോകണം. രണ്ട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്നാന്ന് നോക്കണം. അപ്പോ കർത്താവ് പറയുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വതന്ത്രമാണ്. അപ്പോൾ സ്വർഗരാജ്യം ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് സത്യമാണ്, ഒറിജിനൽ ഇൻഫർമേഷൻ ആണ് സത്യം. പിതാവായ ദൈവം എന്തിനു വേണ്ടിയാണ് ഒരു കാര്യത്തെ സൃഷ്ടിച്ചാക്കി വെച്ചത് എന്നുള്ളതാണ് സത്യം, ഒറിജിനൽ ഇൻഫർമേഷൻ. എന്നാൽ പിശാച് യുദ്ധം ചെയ്യുന്നത് തന്ത്രം കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ ആകരുത്. അപ്പൊ തന്ത്രം കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ സത്യത്തിന് പകരം സത്യം ഇട്ടു തരാതെ സത്യത്തെ മറച്ചിട്ട് സത്യത്തിന് പകരം പലതും ഇട്ടു തരും. ആ പലതുകൊണ്ടൊന്നും ഗുണമുണ്ടാകത്തില്ല, സത്യത്തിന്റെ റിസൾട്ട് വരില്ല. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പല നിർവൃക്ഷത്തെ തിരിച്ചറിയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും, ഏത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നിങ്ങൾ എന്നെ കാണുന്നത് അനുഭവിച്ചറിയുന്നത്, നിങ്ങൾ എന്നിൽ നിന്നല്ല പ്രതീക്ഷിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് എന്നിലൂടെ പ്രതീക്ഷിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ സംസാരിക്കരുത്, ദൈവം എന്നിലൂടെ സംസാരിക്കും. അത് തന്നെയാണ് എന്റെ പ്രാർത്ഥന. അപ്പൊ നിങ്ങളോട് ഇരിക്കുമ്പോൾ നിങ്ങൾ ചുമ്മാ ഒരു ബൈബിൾ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ കേൾക്കാൻ വേണ്ടി ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ക്രിസ്തുവിലൂടെ ആ പിതാവിലേക്ക് ഒന്നായി ചേർക്കണം. അതാണ് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ മനസ്സിലാക്കിയ വിഷയം എന്ന് പറയുന്നത് ആത്മാവിന്റെ നിയമത്തിൽ നിന്ന് പെട്ടെന്ന് കർത്താവ് നമ്മളെ സ്കിപ്പ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായി. ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, പിശാച് തന്ത്രത്തിലൂടെ ക്രിസ്തുവിനെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവിന് പകരം ഈ ഭൂമിയിൽ അനേക ക്രിസ്തുക്കളെ നമുക്ക് ഇട്ട് തന്നിട്ട് നമ്മളെ തന്ത്രപൂർവം ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പൊ ക്രിസ്തു വേറൊരു ക്രിസ്തുവിനെ ഇട്ടുതരുമ്പോൾ, അതായത് ഈ ബൈബിള് പ്രകാശനം ചെയ്യാത്ത വേറെ രീതിയിലുള്ള ക്രിസ്തു, ഈ ബൈബിളിലെ ലക്ഷ്യമല്ല, അതായത് ഈ ബൈബിളിൽ സ്വർഗത്തിന് ഇറങ്ങി വന്ന ക്രിസ്തുവിന്റെ ലക്ഷ്യമല്ലാത്ത വേറൊരു ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഇട്ടുതരുമ്പോൾ നമ്മുടെ ചിന്തകൾക്കൊത്തവണ്ണമാണ് ആ ക്രിസ്തു പ്രവർത്തിക്കുന്നത് മനുഷ്യഷ്ട പ്രകാരം. അപ്പോ ആ ക്രിസ്തുവിലേക്ക് അനേകരെ കടന്നു വരും. അനേകരെ കടന്നു വരുമ്പോ ഈ ബൈബിളിലെ ഒറിജിനൽ ക്രിസ്തുവിന്റെ സന്ദേശം മറന്നു പോകും. അപ്പൊ പിന്നെ ആരെങ്കിലും ഒറിജിനൽ ക്രിസ്തുവിനെ പറഞ്ഞാൽ ഉടനെ തന്നെ ആ ഒറിജിനൽ ക്രിസ്തുവിനെ പറയുന്ന വ്യക്തി ഒരു ദുരുപദേശകനാക്കി മാറ്റിയിട്ട് ആ വ്യക്തിയെ ഒരു ചാപ്പ കുത്ത് സീലടിക്കും, ദുരുപദേശം എന്നും പറഞ്ഞു. എന്നിട്ട് അങ്ങ് മാറ്റി നിർത്തും. എന്നിട്ട് പ്രസംഗ വേദികളിലും മറ്റു വേദികളിലും തങ്ങളുടെ വിശ്വാസികൾ തങ്ങളുടെ ഈ ലോകം കേൾക്കാത്ത രീതിയിൽ ആ ഒരു തന്ത്രത്തിലേക്ക് മാറും. അത് ഇന്ന് ലോകത്ത് എല്ലായിടത്തും നടക്കുകയാണ്. കാരണം ബൈബിളിലെ ക്രിസ്തുവിനെയല്ല വേണ്ടത്, തങ്ങൾക്ക് തങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ക്രിസ്തുവിനെ ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണ്. അപ്പോ ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തു, വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ അത് മറ്റൊരു ക്രിസ്തുവാണ്. ഞാൻ പ്രസംഗിച്ച ക്രിസ്തു അല്ല, അത് മറ്റൊരാത്മാവാണ്. ഞാൻ പ്രസംഗിച്ചോട് വ്യാപരിച്ച ആത്മാവല്ല, അത് മറ്റൊരു സുവിശേഷമാണ്. അപ്പൊ ആ മറ്റൊരു ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കിയിട്ട് സത്യത്തിലുള്ള സ്വർഗത്തിന് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കണമെന്നായിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോ ഇന്നും അതിന്റെ തുടർച്ചയായിട്ട് നാം കേൾക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാ, സ്വർഗത്തിൽ നിന്ന് വന്ന യേശു. ഇതാണ് നമ്മുടെ കീ വാക്യം നമ്മളവിടെ കണ്ടത്. യോഹന്നാൻ 6:38 യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല. വാക്യം വായിച്ച് നമുക്ക് കടന്നു വരാം. യേശു ക്രിസ്തു ബൈബിളിലെ ക്രിസ്തു പറയുന്ന കാര്യം യോഹന്നാൻ 6:38 വാക്യം പറയുകയാണ്, ഞാൻ എന്റെ ഇഷ്ടം അല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ അത്രയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഏത് ക്രിസ്തു? സ്വർഗ ബൈബിളിലെ ക്രിസ്തു. അതായത് എവിടെന്നാ വന്നേക്കണേ? സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു കൊണ്ട് ഭൂമിയില് ഇതാ പിശാചുക്കൾ കള്ളപ്രവാചകന്മാര് വഴി അറേഞ്ച് ചെയ്ത് നമുക്ക് തന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്രിസ്തുക്കളുണ്ട്. നമ്മൾ അറിഞ്ഞില്ല ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു ആണോ ഭൂമിയിലെ മറ്റൊരു ക്രിസ്തു ആണോ. നമ്മൾ നോക്കാതെ തന്നെ ആ ക്രിസ്തുവിനെ നമ്മൾ നന്നായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ക്രിസ്തുക്കളിലൂടെ നിറഞ്ഞു കിടക്കുക. അപ്പൊ ഇതിന്റെ നടുവിൽ നിന്ന് സത്യം അറിയണം. സത്യം അറിയുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ ഭാഗം നിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിൽക്കുന്നില്ല. അപ്പൊ ഇപ്പൊ സത്യം അറിയുന്ന മണ്ഡലമാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഈ സമയത്ത് തന്നെ പൗലോസ് അപ്പോസ്തലൻ സെക്കൻഡ് കൊരിന്ത്യൻ 11:10 പറയുന്നുണ്ട്, ഞാൻ ഇതാ അതിശയപ്പെടുന്നു, നിങ്ങൾ ഇത്ര വേഗം വേറൊരു സുവിശേഷത്തിന്റെ പുറകിൽ ഓടിപ്പോയല്ലോ. അത് ഞാൻ പ്രസംഗിച്ച ക്രിസ്തു അല്ല, അത് ഞാൻ പ്രസംഗിച്ചപ്പോൾ വ്യാപരിച്ച ആത്മാവല്ല, അത് ഞാൻ പ്രസംഗിച്ച സുവിശേഷവുമല്ല, അത് മറ്റൊരു ക്രിസ്തുവാ, മറ്റൊരു സുവിശേഷമാ. നിങ്ങൾ ഇത്ര വേഗം അതിലേക്ക് അംഗീകരിക്കുന്നല്ലോ സഭയെ എന്നാണ് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ നമ്മൾ ഇനി ആ സമയം കളയുന്നില്ല, അങ്ങോട്ടേക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കട്ടെ. അധികം കാര്യങ്ങൾ കർത്താവ് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു, ചെറിയ സമയമേ നമുക്കുള്ളൂ. ദൈവം തന്നെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അടിയാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ പോകുന്ന കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ടു, ഇതാ സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തും. എന്നാൽ ഇന്ന് ഭൂമിയിലെ ക്രിസ്തുക്കൾ പിതാവിനെ വെളിപ്പെടുത്തുവാൻ വളരെ പിശുക്ക് കാണിക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു അല്ല. സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു പറയുകയാണ്, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ച എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തെ, ദൈവത്തിന്റെ ഓപ്പറേഷൻ എന്നാണ് അതിന് മറ്റൊരു പേര്, ഓപ്പറേഷൻ. ദൈവത്തിന്റെ പ്രൊജക്ട്, ദൈവത്തിന്റെ ഓപ്പറേഷനെ, ആ പ്രൊജക്ടിനെ മറക്കുന്നതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. മനസ്സിലാക്കിക്കോ, ദൈവത്തിന്റെ ഇഷ്ടത്തെ, പിതാവിന്റെ ഇഷ്ടത്തെ മറക്കുന്നതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എന്ത് പേരിട്ട് മറച്ചാലും അത് തന്ത്രമാണ്. അത് ആരാധനയുടെ പേരിട്ട് മറച്ചാലും തന്ത്രമാണ്. അത് യേശുവിന്റെ പേരിട്ട് മറച്ചാലും തന്ത്രമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ പേരിട്ട് മറച്ചാലും തന്ത്രമാണ്. കാരണം ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വന്ന യേശു വന്നത് ആ പിതാവിന്റെ പ്രൊജക്ട് ഇഷ്ടം ചെയ്യാനാണ്. ആര് പറഞ്ഞു? ബൈബിള് പറയും. അങ്ങനെയെങ്കിൽ ആ പ്രൊജക്ടിനെ മറച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ആ പിതാവിനെ മറച്ചുകൊണ്ടുള്ള എല്ലാം അപകടകരമാണ്. അപ്പോ കഴിഞ്ഞ സന്ദേശം നാം കേട്ടു യോഹന്നാൻ 1:18, ദൈവം അദൃശ്യനാണ്. എന്നാൽ തന്റെ ഹൃദയത്തിലുള്ള, തന്റെ മാറിലുള്ള ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, ബൈബിള് വേണം വിശ്വസിക്കാൻ. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, എന്നെ അല്ല വിശ്വസിക്കേണ്ട, ബൈബിളിനെ വിശ്വസിക്കുക. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയൊന്ന് ഉറപ്പിച്ച്, ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിച്ച് അത് അങ്ങനെ തന്നെയെങ്കിലും ഏറ്റെടുക്കുക. ശ്രദ്ധിച്ച്, നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ജീവിതത്തിൽ കേൾക്കാത്ത കാര്യങ്ങളായിരിക്കും കേൾക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കും? ആ ദേവദാസം പറഞ്ഞു, ഈ ദേവദാസം പറഞ്ഞു, ആ പുസ്തകത്തിലുണ്ട്, ഈ പുസ്തകത്തിലുണ്ട്. അതൊക്കെ തെറ്റായതാണ്. അത് കമ്പയർ ചെയ്യരുത്. വിശുദ്ധ ബൈബിളുമായിട്ട് മാത്രം കമ്പയർ ചെയ്യും, വചനവുമായിട്ട് മാത്രം കമ്പയർ ചെയ്യും. കാരണം ഈ വചനം പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു ഗ്രൂപ്പിൽ ചേർക്കാനോ എന്നോട് ചേർക്കാനോ അല്ല, നിങ്ങൾ ഓരോരുത്തരെയും സൃഷ്ടാവായ ദൈവത്തോട് ക്രിസ്തുവിലൂടെ ചേർക്കാനാണ്. അത് മനസ്സിലാക്കുക. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്രയാകും. ഇവിടെ ഞാൻ വലിയവനെന്നോ വേറൊരു ദിവസം ചെറിയവനെന്നോ കാണിക്കുകയല്ല, പകരം നമ്മുടെ ദൈവമാണ് വലിയത്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ അവയവങ്ങളാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരുടെ ഹൃദയം ക്രിസ്തുവിലൂടെ ആ ദൈവത്തിലേക്ക് അടുക്കട്ടെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ നാം കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവ ഇഷ്ടത്തെ, ദൈവത്തിന്റെ പ്രൊജക്റ്റിനെ ഒന്നുകൊണ്ടും മറയ്ക്കുവാൻ, പിതാവിനെ മറയ്ക്കുവാൻ അനുവദിക്കരുത്. പിതാവിനെ മറയ്ക്കുന്ന ഏതോ ഒരു പദ്ധതിയും സ്വർഗത്തിലെ ക്രിസ്തുവിന്റെ പദ്ധതി അല്ല, അല്ല, അല്ല. അത് എന്ത് പേരിട്ട് പറഞ്ഞാണ്? ഇത് നമ്മുടെ ജീവിതം ശ്രദ്ധിക്കുക. ഇനി ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? അപകടമാണ്, അപകടമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ സന്ദേശങ്ങളൊക്കെ ആവർത്തിച്ച് ആർജ് കേൾക്കുകയാണ്, ഈ അവസാന ന്യായവിധിയുടെ സമയത്ത് ചെല്ലുമ്പോൾ അവിടെ അവിടെ അവർക്ക് ക്രിസ്തുവിനെ അറിയാം, അവർക്ക് പരിശുദ്ധാത്മാവിനെ അറിയാം, അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, അവര് അഭിഷേകം പ്രാപിച്ചു, രോഗികളെ ഭൂതങ്ങളെ പുറത്താക്കി. അവർക്ക് അവരുടെ ഭാഷ പറഞ്ഞാൽ അവർക്ക് ക്രിസ്തുവിനെ അറിയാം, പരിശുദ്ധാത്മാവിനെ അറിയാം. പരിശുദ്ധാത്മാവിനാണല്ലോ ഭൂതങ്ങളെ പുറത്താക്കുന്ന പരിപാടിയൊക്കെ നടക്കണേ. പക്ഷേ അവിടെ അവസാനം വന്നു കഴിയുമ്പോൾ സംഭവിച്ച ഒരു കാര്യം, കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്ന് ഇറങ്ങി വന്ന കർത്താവ് പറഞ്ഞൊരു കാര്യം നമുക്ക് കേട്ടാൽ ഒരു കാര്യം മനസ്സിലാവും, അവർക്ക് ദൈവ ഇഷ്ടത്തെ പിതാവിന്റെ ഇഷ്ടത്തെ അറിയുന്നില്ല, അത് ചെയ്തിട്ടില്ല. 10:7-21-23 അതായത് പിതാവിനെ പിതാവിന്റെ ഇഷ്ടത്തെ നാം അറിയുന്നില്ല എങ്കിലുള്ള അപകടമാണ് അതിനോട് സൂചിപ്പിക്കുന്നത്. 10:7-21 എന്നാ പറയണേ, അവര് ഒരു കൂട്ടർ യേശുവിനെ കർത്താവ് വായിച്ചു, അവർ ഒന്ന് യേശുവിനോട് പറഞ്ഞു ഞങ്ങൾ നിന്നെ കർത്താവായി ചോദിച്ചു, എന്റെ കർത്താവ്. അപ്പൊ അവർക്ക് യേശുവിനെ അറിയാം എന്നാണ് അതിനോട് പറയുന്നത്. യേശു അവരോട് പറയുന്ന ഒരു കാര്യം, ഇതാ എന്നെ കർത്താവേ കർത്താവെന്ന് പറയുന്നവനല്ല. അപ്പൊ അവിടെ നിന്ന് സ്റ്റോപ്പ് ഇട്ടു. ഇനി അടുത്ത കൂട്ടര് ഇതാ അവര് അവര് പറയുന്നു, ഞങ്ങൾ നിന്റെ നാമത്തെ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. അപ്പൊ ഇതൊക്കെ ചെയ്തത് അഭിഷേകത്താലാണ്, അവർക്ക് പരിശുദ്ധാത്മാവിനെ അപ്പൊ അറിയാം. യേശു പറയുന്നല്ലോ, ഞാൻ ദൈവാത്മാവാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, അപ്പൊ ഭൂതങ്ങളെ പുറത്താക്കുന്ന ദൈവാത്മാവിലാണ്. അപ്പൊ ഇവര് യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരുമാണ്. അപ്പുറത്തെ യേശുവിനെ അറിയാം. ഇതാ അപ്പോൾ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം, അവർ ഭൂതങ്ങളെ പുറത്താക്കിയവരാണ്, അവർ പരിശുദ്ധാത്മാവിന്റെയും ശക്തി അവർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശു അവരോട് പറയുന്ന ഒറ്റ കാര്യം ശ്രദ്ധിച്ചേക്ക, എന്നെ കർത്താവേ കർത്താവെന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം. എന്താണ് യേശു വരൽ ചൂണ്ടിയത്? അങ്ങോട്ടാ, പിതാവിലേക്ക് അല്ലെ. ആ പിതാവാണ് ദൈവരാജ്യം, ആ പിതാവിന് കീഴടങ്ങിയിരിക്കുന്നതാണ് ദൈവരാജ്യം. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അടുത്ത ജീവിതത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ഇവർക്ക് ആരെ അറിയത്തില്ല, യേശുവിന്റെ വാക്ക് പ്രകാരം പിതാവിനെ അറിയത്തില്ല, ആ പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അവരുടെ ജീവിതകാലം മുഴുവൻ ഒരു ക്രിസ്ത്യാനിയായി നടന്നു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, ആരാധിച്ചു, അഭിഷേകം പ്രാപിച്ചു, സുവിശേഷം അറിയിച്ചു, പക്ഷേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. കർത്താവിന്റെ വാക്ക് ഞാൻ എന്നെ വിശ്വസിക്കരുത്, ബൈബിൾ നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കുക, അത് POC ആകട്ടെ പ്രൊട്ടസ്റ്റന്റ് ആകട്ടെ, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കുക. ഞാൻ നിൽക്കുന്ന നിങ്ങളെ എന്നിലേക്ക് ചേർക്കാനല്ല, നിങ്ങളെ ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ഉടയവനായ സൃഷ്ടാവിങ്കിലേക്ക് ചേർക്കാൻ, സൃഷ്ടാവിങ്കിലേക്ക് ചേർക്കാൻ. ഇതിനെതിരെ ഒറ്റ ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, പിശാചിന്റെ വ്യക്തിത്വങ്ങൾ ഈ ഭൂമിയിലുണ്ട്, അവര് മാത്രമേ ഇതിനെതിർ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവർ ആടുകളുടെ വേഷമുണ്ട് നിങ്ങളുടെ അടുക്കൽ വരും, അവർക്ക് എന്നെ പോലെ രണ്ട് കണ്ണ്, ഇതാ രണ്ട് ചെവി, ഒരു മൂക്ക്, ഒരു വായ, രണ്ട് കാല് അവർക്കുണ്ടാകും. പക്ഷേ അവർ അകമേ ആള് വേറെ, അവർ അകമേ സ്പിരിറ്റ് വേറെ, ആകമേ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാണ്. അപ്പോ ഇവിടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നാം അകമേ എങ്ങനെയാണ് ഒന്ന് മനസ്സിലാക്കുക. നാം ഇവിടെ ചതിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നു. നിങ്ങൾ ഈ ശബ്ദ കാഴ്ച പരിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ദൈവം തന്റെ പർപ്പസിനനുസരിച്ച് നിങ്ങളെ ഈ ശബ്ദ കാഴ്ച പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ്. അപ്പോ നേരത്തെ നമ്മൾ കേട്ടു ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുന്നത്, ദൈവരാജ്യവും പിശാചിൻ രാജ്യവും തമ്മിലുള്ള യുദ്ധമാണ്. ദൈവരാജ്യം പ്രവർത്തിക്കുന്ന സത്യം നമുക്ക് നൽകിക്കൊണ്ടാണ്, പിശാചിൻ രാജ്യം നൽകി പ്രവർത്തിക്കുന്ന സത്യം നമുക്ക് തരാതെ ഇതാ അതിനെ മറച്ചിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും നല്ലത് ഇട്ടത്, നമ്മൾ അതിന്റെ പുറകെ നടന്നു, അതിന്റെ പുറകെ നമ്മൾ മുന്നോട്ടേക്ക് പോകും. അപ്പോ ഈ ഒരു തലം ഒരു അപകടകരമാണ്. ഇനി ഇപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കുന്നത്, ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നല്ലൊരു പങ്ക് മണ്ഡലങ്ങളിലും പിതാവിനെ മറച്ചു കളഞ്ഞിരിക്കും. കർത്താവ് പറഞ്ഞു എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. പിതാവിന് പകരം അവര് ക്രിസ്തുവിനെ കൊണ്ട്, യേശുവിനെ കൊണ്ട് നമ്മളെ റീപ്ലേസ് ഇട്ടിരിക്കുക. നല്ലൊരു പങ്ക്, നല്ലൊരു പങ്ക് ശ്രദ്ധിച്ചു കേൾക്കുക. ഇതാ പിതാവിന് പകരം ക്രിസ്തുവിനെ കൊണ്ട് വന്നിട്ട് അവിടെ റീപ്ലേസ് ചെയ്തിരിക്കുക. അങ്ങനെ ചെയ്യരുത്, അത് നമുക്ക് നന്മയല്ല. പിതാവിന്റെ സ്ഥാനം പിതാവിന് കൊടുക്കണം, പുത്രന്റെ സ്ഥാനം പുത്രന് കൊടുക്കണം, പരിശുദ്ധാത്മാവിന്റെ സ്ഥാനം പരിശുദ്ധാത്മാവിന് കൊടുക്കണം. പിതാവിനെ റീപ്ലേസ് ചെയ്യരുത്, ഇതാണ് ഇന്നത്തെ സന്ദേശം. പിതാവായ ദൈവത്തെ റീപ്ലേസ് ചെയ്യരുത്, ഗോഡ് ഹെഡിൽ നിന്ന് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് എന്ന ഏക ദൈവത്തിൽ ഇന്ന് പിതാവിനെ എടുത്ത് കളയരുത്. ശ്രദ്ധിച്ചേ, കഴിഞ്ഞ ഒരു സന്ദേശത്തില് ഒരിക്കലും ഒരു പബ്ലിക് പ്ലേസിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോ നമ്മുടെ ഒരു സഹോദരനുണ്ട്, നമ്മുടെ ഒരു വ്യക്തിത്വം. ആ സഹോദരന്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോ ഞാൻ കേട്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, അവിടെ പ്രാർത്ഥിക്കുക, അവിടെ ഒരു സഹോദരി പ്രാർത്ഥിക്കുക, എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, യേശുപ്പച്ച എല്ലാ യേശുപ്പച്ചന്റെ നാമത്തിൽ യേശുപ്പച്ചനോട്, എല്ലാ യേശുപ്പച്ചനോട് യേശുപ്പച്ചന്റെ നാമത്തിൽ യേശുപ്പച്ചനോട്. അപ്പോ എനിക്ക് ഒരു അധികാരമുള്ള മണ്ഡലം ആയതുകൊണ്ട് എല്ലാവരും മാറി കഴിഞ്ഞപ്പോ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഈ പ്രാർത്ഥന, സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവത്തിന് അതിൽ പ്രശ്നമൊന്നുമില്ല, കാരണം ദൈവത്തിന് മനസ്സിലായി സഹോദരി എന്താ ഉദ്ദേശിച്ചുള്ളത്. പക്ഷേ ചുറ്റും ആരെങ്കിലും ഒക്കെ അറിവുള്ളവരുണ്ടെങ്കിൽ അവര് ഹൃദയത്തിൽ സഹോദരിയെ ഒരുപക്ഷെ നിന്ദിച്ചെന്നിരിക്കും, കാരണം ഇത്ര അറിവില്ലയോ, അറിവുള്ളവനാണെങ്കിൽ. അതായത് ദൈവത്തിന് കുഴപ്പമില്ല, ദൈവത്തിന് കാര്യം മനസ്സിലായി എന്താ സംഭവം. എന്നെ രാവിലെ അപ്പൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ജോലിക്ക് പോവാ, കൊച്ചുകുഞ്ഞ് അവന്റെ പുറകെ ഓടി വന്നിട്ട് പറഞ്ഞ്, പപ്പ 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 എനിക്ക് വായിട്ട് ഉപ്പ് മേടിച്ചോണ്ട് വരണേ, ഉപ്പ് മേടിച്ചോണ്ട് വരണേ. എന്നാ പറഞ്ഞ്, വൈകിട്ട് വരുമ്പോ എനിക്ക് ഉപ്പ് മേടിച്ചോണ്ട് വരണോ? അപ്പനും പിടുത്തം കിട്ടി, അപ്പൊ വൈകിട്ട് വരുമ്പോ നല്ല 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 പൊടിയുപ്പ്, ഒരു പാക്കറ്റ് പൊടിയുപ്പ് വാങ്ങിച്ചിട്ട് കൊച്ചിന്റെ വായ് കൊണ്ട് വെക്കത്തില്ല. അപ്പനും മനസ്സും കിട്ടി, ഉപ്പല്ല കൊച്ചു പറഞ്ഞേ, എനിക്ക് വൈകിട്ട് വരുമ്പോ ഉപ്പ് മേടിച്ചോണ്ട് വരണമെന്നാ കൊച്ചു പറഞ്ഞത്. ഇതുപോലെ നമ്മൾ എന്നാ പറഞ്ഞു, ദൈവത്തിന് പിടുത്തം കിട്ടി. പക്ഷേ നമ്മുടെ ചുറ്റുപാടും ഉള്ള ജനത്തിന് അത് മനസ്സിലായില്ല. മാത്രമല്ല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനം, പ്രത്യേകിച്ച് കുട്ടികൾ, അവരടുത്ത തലമുറയിലേക്ക് വരുമ്പോ അവരെ ആരെ മറക്കുന്ന് അറിയാമോ? അവർ ഈ പിതാവിനെ മറക്കുന്നു. അതായത് ഗോഡ് ഹെഡ്, ദൈവരാജ്യം ആരംഭിക്കുന്ന ആ പിതാവിനെ അവർ മറന്നുപോകും. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതായത് പിതാവിനെ ദൈവത്തിന്, ആ ഗോഡ് ഹെഡ് അല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ആ എഹദ് എന്ന ഏക ദൈവം, ആ ഏക ദൈവത്തിൽ നിന്ന് പിതാവിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഗോഡ് ഹെഡ് ബലഹീനമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവത്തിന്റെ മണ്ഡലത്തിൽ യാതൊരു കുഴപ്പമില്ല, ദൈവത്തിന്റെ ബലം അങ്ങനെ നിൽക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം അത് അനുഭവിക്കുന്നതിന്റെ ബലം കുറയും, നമ്മൾ അനുഭവിക്കുന്നതിന്റെ ബലം കുറയും. ഇത് നാം മനസ്സിലാക്കുക. ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുഞ്ഞ്, ഒരു കൊച്ചുകുഞ്ഞ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഞങ്ങള് കുടുംബമായിട്ട് ഞങ്ങൾ പോയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോ ആ കുഞ്ഞ് നിർബന്ധമായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ ശ്രദ്ധയോടെ ആ കുഞ്ഞ് കേട്ടു. ആ കുഞ്ഞ് കേട്ടിട്ട് അതിന്റെ അടുത്ത ദിവസം രാവിലെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ബൈബിള് വായിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ ഭാര്യ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ കുഞ്ഞുങ്ങളാണ് എഴുന്നേറ്റ് വന്ന് ആദ്യം തന്നെ ബൈബിൾ വായിച്ച് ഡെയിലി ബ്രഡ് എടുത്തിട്ട് വേറെ കാര്യം പോത്തിലേക്ക് പോകും. അപ്പൊ ഞാൻ നോക്കും ഈ കുഞ്ഞ് ആ പരിപാടി ഒന്നും, ഈ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് മൊബൈലും കളിച്ചു. അപ്പൊ എന്റെ അധികാരപരിധിയിലേക്ക് നിൽക്കുന്ന സംഭവമാണ്. അപ്പൊ ഞാൻ കൊച്ചിനോട് ചോദിച്ചത് ബൈബിൾ വായിച്ചോന്ന് ചോദിച്ചു. അപ്പോ ഇല്ല, ഒന്ന് തന്നെ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. തുടർന്ന് എന്റെ മോളെ അതിനെ ഏൽപ്പിച്ചു കൊടുത്തു ബൈബിൾ വായിപ്പിക്കാനായിട്ട്. അപ്പൊ ഞാൻ ബൈബിൾ വായിച്ചു എന്ന് വെച്ചു കൊച്ചിങ്ങനെ അല്പം റിലക്റ്റന്റ് ആയിട്ട് ഇങ്ങനെ എന്നോട് നേരെ ഒരു ചോദ്യം ചോദിക്കുക, നേരെ ചോദിക്കുന്ന ചോദ്യം, ജീസസിന്റെ പിതാവുണ്ടോ? ജീസസിന്റെ പിതാവുണ്ടോ? കാരണം കുഞ്ഞിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു അറിവാണ് ജീസസിന്റെ പിതാവുണ്ടോ. കാരണം കുഞ്ഞ് ജീവിച്ച ചുറ്റുപാട്, കുഞ്ഞ് ജീവിച്ച ചുറ്റുപാട് ചർച്ചുകളുടെ ചുറ്റുപാടില്ല കുഞ്ഞ് ജീവിക്കണേ, പ്രാർത്ഥനയൊക്കെയുള്ള മണ്ഡലത്തിലെ കുഞ്ഞു ജീവിക്കുന്നത്. പക്ഷെ കുഞ്ഞ് ജീവിച്ച ചുറ്റുപാടിൽ ഇരുന്നിട്ട് കുഞ്ഞിന് യേശുവിന് പിതാവുള്ള ആരും അറിയത്തില്ല. ഞാൻ ഇന്ന് കേൾക്കാനിടയിൽ ആ കുഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം, ആ തന്റെ വീട്ടിലെ മാതാവിനോട് പറഞ്ഞൊരു കാര്യം, പായിട്ടിട്ട് ബാ നമുക്ക് അവര് പ്രാർത്ഥിക്കുന്നത് പോലെ ഹെവൻലി ഫാദറിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്ത് സംഭവിച്ചേ? പിശാചിനെ കുറിച്ച് പറയുന്നു സെക്കൻഡ് കുറഞ്ഞ 4:4 യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം പിശാചും മനുഷ്യന്റെ മനുഷ്യ കുരുടാക്കി. ഇത് വളരെ എളുപ്പത്തിൽ ഇവിടെ നടന്നിരിക്കുക. പിതാ ദൈവരാജ്യത്തെ മറയ്ക്കുക എന്ന് പറയുമ്പോൾ പിതാവിനെ മറയ്ക്കുകയാണ്. അവിടെ നിന്നാണ് ദൈവരാജ്യം ആരംഭിക്കുന്നത്, അവിടെ നിന്നാണ് ദൈവരാജ്യം ആരംഭിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ അഡ്വാൻസ് ചെയ്തു പോയി. ഇന്ന് ഏതെങ്കിലും ഒരുവിധപ്പെട്ട ക്രിസ്തീയ മണ്ഡലത്തിൽ എവിടെ ചെന്നാലും പിതാവിനല്ല പ്രാധാന്യം, പിതാ അവരവിടെ കൊടുക്കുന്ന പ്രാധാന്യം യേശുവിനെ പ്രാധാന്യം. ശ്രദ്ധിച്ചേ, ബൈബിൾ എങ്ങനെ യേശുവിന് പ്രാധാന്യം കൊടുക്കേണ്ടതല്ല. യേശു ക്രിസ്തുവിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ നമ്മളെല്ലാവരും. യേശു ഇല്ല എങ്കിൽ നമ്മൾ പിതാവിലേക്ക് അടുക്കുകയില്ല. അപ്പോ പിതാവിനെ കളഞ്ഞിട്ടല്ല യേശുവിനെ പ്രാധാന്യം കൊടുക്കേണ്ടത്, പിതാവിനെ നിർത്തിക്കൊണ്ട്. യേശു എങ്ങനെയാണ് പ്രാധാന്യം കൊടുത്തത് പിതാവിന്? പിതാവിന് കീഴടങ്ങിയിരുത്തോളെ. യേശു പറയുന്നു യോഹന്നാൻ 5:19, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്റെ പിതാവ് കാണിച്ചു തരുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, പിതാവ് ചെയ്യുന്നത് പോലെ അങ്ങനെ തന്നെ ഞാനും ചെയ്യുന്നു. അപ്പൊ യേശു ആർക്കാ പ്രാധാന്യം കൊടുത്തേ? ഏത് യേശു? ബൈബിളിലെ യേശു. നമ്മൾ ആ യേശുവിന്റെ ശിഷ്യന്മാരാണോ അതോ വേറെ മറ്റേ യേശുവിന്റെ ശിഷ്യന്മാരാണോ? ഒന്ന് ചിന്തിച്ച, നമ്മൾ മറ്റേ യേശുവിന്റെ ശിഷ്യന്മാരാണോ അതോ ബൈബിളിലെ ഈ പറഞ്ഞ യേശുവിന്റെ ശിഷ്യന്മാരാണോ? നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യ. എന്നിട്ട് നമ്മൾ എത്രത്തോളം തെറ്റിപ്പോയെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാവും. എത്രത്തോളം തെറ്റിപ്പോയി. ഇനി ഇതിനെ കുറിച്ച് ആരെങ്കിലും സൂചിപ്പിക്കാം, ഉടനെ പറയോ അവൻ കള്ളോപദേശകനാണ്. നിങ്ങൾ എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ഉദ്ദേശം ദൈവത്തിന് അറിയാം, നിങ്ങളെ സൃഷ്ടാവിലേക്ക് അടുപ്പിക്കുക മാത്രമേ. ഈ ശബ്ദകാര പരിധിയിൽ എന്നെ പരിചയമുള്ളവർക്ക് അറിയാം, നിങ്ങളുടെ പോക്കറ്റിൽ നിന്നൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇത് ചോദിക്കത്തുമില്ല. പകരം നിങ്ങൾ ഓരോരുത്തരെയും ഇതാ ആ പിതാവിങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്നെ പുലർത്താൻ എന്റെ സ്വർഗീയ പിതാവും മതിയായ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ തെറ്റ് മനസ്സിലാക്കിയാൽ സത്യം അറിയില്ല, നമ്മൾ സ്വതന്ത്ര ആകത്തില്ല. ഇവിടെ എപ്പോഴും ഈ ഒരു മണ്ഡല ശ്രദ്ധിക്കേ, യേശു ക്രിസ്തു പറയുന്ന കാര്യം, സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവാണെങ്കിൽ ഓരോ വാക്കിലും പിതാവിനെയായിരിക്കും വെളിപ്പെടുത്തുക. നമ്മൾ ചുറ്റുപാടും കേൾക്കുന്ന യേശു ആ പിതാവിനെയാണോ വെളിപ്പെടുത്തുന്നേ? ഇതൊന്ന് ശ്രദ്ധിച്ചുക. ഇതാ കടന്നു വന്നാട്ടെ, യോഹന്നാൻ 1:9 ഓൾറെഡി കേട്ടതാണ്, പിതാവിനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവിന്റെ മാറിലിരിക്കുന്ന ക്രിസ്തു ഇതാ ആ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി യോഹന്നാൻ സുവിശേഷം 5:24 ശ്രദ്ധിച്ച് യേശു പറയുന്നേക്ക, ബൈബിളിലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു, ഭൂമിയിലെ യേശു അല്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട്, ശ്രദ്ധിച്ചു കേട്ടോളം, ശ്രദ്ധിച്ചു കേട്ടോളം, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, എന്റെ വചനം കേട്ട് ആരെ വിശ്വസിക്കണം? എന്നെ അയച്ചവനെ വിശ്വസിക്കണം. ആരയച്ചത്? പിതാവായ ദൈവം. എന്നെ അയച്ചത് എന്റെ പിതാവായ ദൈവം. എന്നെ അയച്ചവനെ വിശ്വസിക്കണം. എന്റെ വചനം കേട്ട് നിങ്ങൾ ആരെ വിശ്വസിക്കണം? എന്നെ അയച്ചവനെ വിശ്വസിക്കണം. ഇന്ന് ആ യേശുവിന്റെ വചനം കേട്ടിട്ട് യേശുവിനെ അയച്ചവനെ പോലും ജനത്തിന് അറിയത്തില്ല. യേശുവിന് ഇങ്ങനെ ഒരു പിതാവ് ഉണ്ടെന്ന് പോലും ജനത്തിന് അറിയത്തില്ല. ഇതാണ് അവസാനം യേശു പറയുന്നത്, നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിനെ കൊണ്ട് അറിയത്തില്ലല്ലോ. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നല്ല സ്വർഗരാജ്യം കയറുന്നത്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളല്ല ഇത് പറയണേ. എന്തുകൊണ്ടാ ബൈബിൾ വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ വിശ്വസിക്കാതെ? പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ കുറിച്ച് പറയും. യേശു പറയ, ഞാൻ പറയുന്ന ആ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനുണ്ട്, അവൻ ന്യായവിധിയിൽ അല്ലാതെ മരണത്തിന്റെ ജീവങ്ങളിൽ കടന്നിരിക്കുന്നു. അപ്പോ യേശു പറയണേ, എന്റെ വചനം കേട്ടാൽ നിങ്ങൾ ആരെ വിശ്വസിക്കും? പിതാവിനെ വിശ്വസിക്കും. പക്ഷെ ഇത് യേശുവിന്റെ വചനം കേട്ടിട്ട് പിതാവിനെ കുറിച്ച് അറിയുന്നില്ലല്ലോ. ഇത് യേശുവിന്റെ വചനം കേട്ടിട്ട് പിതാവിനെ കുറിച്ച് അറിയുന്നില്ലല്ലോ. നിങ്ങൾ യേശുവിന്റെ വചനം കേട്ടിട്ട് പിതാവിനെ കുറിച്ച് അറിയുന്നുവെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവാണ്, ബൈബിൾ സാക്ഷ്യപ്പെടും. പക്ഷെ യേശുവിന്റെ വചനം നിറച്ചു വചന കേട്ട് 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 നിറച്ചു വചന കേട്ട്, പക്ഷെ പിതാവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പിതാവിനെ കുറിച്ച് അറിയത്തില്ല. എന്തുകൊണ്ടാ സഹോദരി പ്രാർത്ഥിച്ചപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചേ? കാരണം ആകപ്പാടെ കേൾക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുള്ളൂ, ക്രിസ്തു വെളിപ്പെടുത്തിയ പിതാവിനെ കുറിച്ച് കേൾക്കുന്നതേ ഇല്ല. എന്തുകൊണ്ടാണ് ആ കുഞ്ഞ് ഇവിടെ വന്നിട്ട് യേശുവിന് പിതാവ് ഉണ്ടോന്ന് ചോദിച്ചേ? ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതല്ലേ? പെന്തക്കോസ് ആരാധനാ കേന്ദ്രം പോയതാ പക്ഷേ ഇതൊക്കെ കണ്ടതല്ലേ? എന്തുകൊണ്ടാ ചോദിച്ചേ ക്രിസ്തുവിന് പിതാവ് ഉണ്ടോ എന്ന്? കാരണം ആ കുഞ്ഞൊന്നും ഈ പിതാവിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഇവിടെ ക്രിസ്തു പറയ എന്റെ വചനം കേട്ടത് ഉടനെ നിങ്ങൾ ആരെ വിശ്വസിക്കണം? പിതാവിനെ വിശ്വസിക്കണം. അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ വചനത്തിന് മുഴുവൻ ആരെയാ ക്രിസ്തു വെളിപ്പെടുത്തുന്നേ? പിതാവിനെ. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞ പിതാവിനെ ആരും എടുത്താണ് കണ്ടിട്ടില്ല. തന്റെ ഏകജാതനായ പുത്രൻ ആ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി പിതാവിനെ വെളിപ്പെടുത്തിയാലുള്ള ഗുണമല്ല, ഉദാ പിതാവിനെ വെളിപ്പെടുത്തിയാലേ നമ്മുടെ സ്വഭാവം മാറുള്ളൂ, അല്ലെങ്കിൽ എന്നെന്നും മറ്റുള്ളവരെ മുഖത്ത് വരണേ. പിതാവിനെ വെളിപ്പെടുത്തിയാലേ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ഞാനിപ്പോ 17 വർഷമായി ഈ ചർച്ചില്, എനിക്കൊരു മാറ്റമില്ലല്ലോ, അങ്ങനെ ഇരിക്കുള്ളൂ. കാരണം പിതാവിന് വെളിപ്പെടുമ്പോഴാണ് ഒരുവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം വരുന്നത്, ആ അഗാപ്പ നിറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, യേശു പറയണ ശ്രദ്ധിച്ചു കേട്ടോ. പിതാവിനെ വെളിപ്പെടുത്തുന്നതിന്റെ ഗുണം, പിതാവിനെ വെളിപ്പെടുത്തിയില്ലെങ്കിലോ ആ ഞാന് ഇന്ന ഇന്റർനാഷണൽ സഭയിൽ ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിതാവ് നിങ്ങളിൽ വെളിപ്പെട്ട പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റും, ആരും കൊടുക്കാനൊന്നും പറ്റില്ല. അഗാപ്പ അകത്ത് വെളിപ്പെടും. ശ്രദ്ധിച്ച യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. അതിന്റെ 6-ാം വാക്യം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. യേശു പറയുന്നു, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിച്ചേട്ടെ, നിന്റെ നാമം, പിതാവേ നിന്റെ നാമം ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ നിങ്ങളുടെ ബൈബിൾ ഇല്ലേ? ഇനി അടുത്തത് ആ ജീവിതത്തിന്റെ പറ്റി വെളിപ്പെടുത്തിയാൽ എന്താണ് ഗുണമുള്ളത്? നീതി, കർത്താവ് പറയാണ്, നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല. കാരണം എങ്ങനെ അറിയാനാന്നേ, എങ്ങനെ അറിയാനാ? ചെക്ക് കുറഞ്ഞ 4:4 പ്രവർത്തിക്കണേ. ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാജ്, ഇതാ ഈ മനുഷ്യരാരും ഇതാ ദൈവരാജ്യം യേശു ക്രിസ്തു പ്രസംഗിച്ച ആ ദൈവത്തെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ അറിയാതിരിക്കാൻ വേണ്ടി മനുഷ്യരുടെ ഒരു മനസ്സുകളെ മറ്റൊരു യേശുവിനെ ഇട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ ചിന്തകളിട്ട് കുരുടാക്കി വെച്ചിരിക്കുകയല്ലേ? അവിടെ എഴുതിയിരിക്കുകയാണ്, ലോകത്തിന് നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനും നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു ഇവരും അറിഞ്ഞിരിക്കുന്നു. അനുസരിച്ചോ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും ചെയ്യും, ഇനിയും അത് തന്നെ ചെയ്യും, ഇനിയും വെളിപ്പെടുത്തും. ശ്രദ്ധിച്ചേക്കെ, എന്തിനാ വെളിപ്പെടുത്തുന്നേ? ശ്രദ്ധിച്ചു കേട്ടോ, ദൈവദാസന്മാരെ ശ്രദ്ധിച്ചു കേട്ടോ, ദൈവമക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. എന്തിനാ വെളിപ്പെടുന്നേ? വ്യക്തമായിട്ട് പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അഗാപ്പേ, പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന സ്നേഹം അഗാപ്പേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ യേശു ക്രിസ്തു തന്റെ വചനത്തിലൂടെ പിതാവിനെ വെളിപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ വചനത്തിലൂടെ കർത്താവിനെ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും, വചനം അവരിലാകുവാനും ഞാൻ നിങ്ങളെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ നിങ്ങളെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നോണ്ട് എന്താ ഗുണമുള്ളേ? രണ്ടു ഗുണം. ഒന്ന്, ഇവരുടെ സ്വഭാവം മാറും, ക്രിസ്തു അവരുടെ രാജാവായി മാറും, വചനം അവരുടെ വാഴും, വചനം അവരുടെ വാഴും. ഇത് ഏത് ക്രിസ്തുവാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവായി പറയണേ. നിങ്ങൾ ഭൂമിയിലെ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഒരുവന്റെ ഉള്ളിൽ ദൈവസ്നേഹം, ആ സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പയാണ്. അഗാപ്പ ഭാര്യ ഭർത്താവിന്റെ സ്നേഹമല്ല, കൂട്ടുകാരുമുള്ള സ്നേഹമല്ല, അഗാപ്പ ദൈവസ്നേഹം. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം, പിതാവേ നീ എന്നെ സ്നേഹിക്കുന്ന അഗാപ്പേ അവരിലാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിന്നെ അവർക്ക് വെളിപ്പെടുത്തണം.
ഓ ലോർഡ്, ഐ ലവ് യു.
ഹല്ലേലൂയ. നിന്നെ അവർക്ക് വെളിപ്പെടുത്തിയാൽ ആ സ്നേഹം അവരിലാകും, അഗാപ്പ അവരിലാകും.
ഞാന് ഇന്നർ ഹീലിംഗിന്റെ മീറ്റിംഗിന് ഒരു കാര്യത്തെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, ഇന്നർ ഹീലിംഗ് ദയനകേന്ദ്രത്തിൽ. അതായത് ചെറുപ്പത്തില് ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക്, അതായത് 1 മണി മുതൽ 2 മണി വരെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പോ ഞങ്ങള് കുട്ടികള് അവിടെ ഒരു ഇടവഴിയുണ്ട്, ആ ഇടവഴിയില് പോയിട്ട് നല്ല വാളംപുളി, നല്ല നീണ്ടു കിടക്കുന്ന വാളംപുളി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാളംപുളി അറിയാത്ത വല്ലവരും ഉണ്ടോ? അല്ലേ, അതിന്റെ ടേസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടോ? ഇതാ ഞങ്ങളിത് അറിയാം, അതിന്റെ തേൻപുളി എന്നാ അതിന് പറഞ്ഞ തേൻപുളി. ഞങ്ങളിത് കുഞ്ഞുങ്ങൾ പോയിട്ട് കല്ലെടുത്തും വടിയെടുത്തും ഒക്കെ അത് എറിഞ്ഞ് താഴെ ഇടും. അത് എറിഞ്ഞ് താഴെയിട്ട് ആ താഴെ വീണ് ഞങ്ങളത് പിറക്കി എടുത്തോണ്ട് പോയി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് അതങ്ങ് പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് തിന്നും, കാരണം അതിന്റെ രസം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായി വെക്കാതിരിക്കാൻ പറ്റില്ല. അത് പൊട്ടിച്ചിട്ട് അല്ല ഒരു പാത്രം, ചെറിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, എന്നിട്ട് കോക്കനട്ട് ഓയിലും കുറച്ച് ഒഴിക്കും. എന്നിട്ട് ഒരല്പം കഞ്ഞിയോടെ ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങ് തിരുമും തിരുമും. നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലേ? ഉണ്ട്. ചിലരുടെയൊക്കെ മുഖം അങ്ങനെ ചിരി പയ്യെ പയ്യെ ചിരി വരുന്നത് സന്തോഷം കൊണ്ട്, കാരണം വേറെ സന്തോഷം കൊണ്ടല്ല, ആ വായിൽ വായിൽ ഇപ്പൊ കപ്പലും ഓടിക്കാനുള്ള വെള്ളമുണ്ട്. മനസ്സിലായോ? കപ്പലും ഓടിക്കാനുള്ള വെള്ളമുണ്ട്. ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ചേ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, യേശു ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് അഗാപ്പെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത്? ഒരു ചോദ്യം നിൽക്കണ്ട അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ വാളംപുളി വെളിപ്പെടുത്തിയപ്പോ നിങ്ങളുടെ വായിൽ എന്നാ വന്നേ? വെള്ളം ഇല്ലേ? നിങ്ങളുടെ വായി വെള്ളം വന്നില്ലേ? വാളംപുളിയുടെ രുചി വന്നില്ലേ? ഇല്ലേ? അപ്പൊ വാളംപുളി ഒന്ന് പറഞ്ഞോളൂ, നിങ്ങളുടെ വായിലെ വെള്ളം വന്നു, വാളംപുളിയുടെ ആ രുചിയും വന്നു, ഇച്ചിരുന്ന് കിട്ടിയാ കൊള്ളാം, എല്ലാം നിങ്ങളുടെ ഉള്ളിൽ അങ്ങ് വെളിപ്പെട്ടു. ഇതേപോലെ തന്നെയാണ് പിതാവിനെയാണ് വെളിപ്പെടുത്തുന്നത് എങ്കിൽ നിങ്ങളുടെ അകത്ത് അഗാപ്പ് എന്ന് വെളിപ്പെടാൻ തുടങ്ങും, അഗാപ്പ് എന്നറിയാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ല വേറെ വല്ലാണ് വെളിപ്പെടുന്നത് എങ്കിൽ ഇതാ അതാ നിങ്ങളുടെ ഉള്ളിൽ നിറയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തല നമ്മൾ മറക്കരുത്. അപ്പോ പിതാവിന് കൊടുക്കേണ്ട സ്ഥാനം പിതാവിന് കൊടുക്കുക, ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം, വചനത്തിന് കൊടുക്കേണ്ട സ്ഥാനം വചനത്തിന് കൊടുക്കുക, അതോടൊപ്പം പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം പരിശുദ്ധാത്മാവിന് കൊടുക്കുക. ഒന്ന് ഒന്നിനെ മറയ്ക്കാനായിട്ട് ഇടയാകരുത്. മറച്ചാൽ നമുക്ക് നല്ലതല്ല. പിശാചിന്റെ തന്ത്രത്തെ മനസ്സിലാക്കി നാം പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോ പലർക്കും സംശയം ഉണ്ടാകും, യേശുവിന്റെ നാമത്തിൽ യേശുവിനോട് പ്രാർത്ഥിച്ചു, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ. ബൈബിൾ ബിബ്ലിക്കൽ വ്യവസ്ഥ, നമ്മള് കൊച്ചുകുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം, എന്നാൽ നമ്മൾ വളർന്നു വരുമ്പോ ആ തിരുവചനമല്ലേ നമ്മൾ പഠിക്കുക, ആ വചനത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇടയാണ്. ഒന്ന് രണ്ട് വചനങ്ങൾ മാത്രം വായിച്ചിട്ട് നമുക്ക് ആ ഭാഗത്ത് മുന്നോട്ടേക്ക് കടന്നു വരാം, കാരണം അവിടെ നിൽക്കുവാനുള്ള സമയം ഇല്ല. ഇതാ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് സ്വർഗത്തിൽ വന്ന യേശു നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ചത്? ബൈബിളിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ധാരാളം ഉണ്ട് കേട്ടോ, അതൊക്കെ നല്ലൊരു പങ്കും ക്രിസ്തുവിനെ കൊണ്ട് പിതാവിനെ മറച്ചു കളയുന്ന സംഭവം, അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. അവിടെ നിങ്ങൾ ഒരു കെ ജെ ബിയോ അല്ലെങ്കിൽ എസ് പിയോ കൂടെ വെച്ചാൽ കുറെയൊക്കെ മനസ്സിലാവും, കുറെയൊക്കെ എല്ലാം മനസ്സിലാവും, കുറെയൊക്കെ മനസ്സിലാവും. ഇതാ യോഹന്നാൻ സുവിശേഷം 15:11 ഇവിടെ കർത്താവ് നമ്മളോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്ന് നമുക്ക് ശ്രദ്ധിക്കും. അവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കഴിഞ്ഞേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേക്ക, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ശ്രദ്ധിച്ചേ, യേശുവിന്റെ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു വന്ന ഇറങ്ങി വന്ന യേശുവിന്റെ ഭാഷയിൽ നാം ആരോട് പ്രാർത്ഥിക്കണം, ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം? നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയാണോ പറയാൻ ശ്രമിച്ചു കേട്ടോ? അവിടെ പറയാണ്, യേശു പറയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ ആരോട് പ്രാർത്ഥിക്കണം? പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പൊ എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കണം. ഇതുകൊണ്ടാണ് നമ്മളെ പ്രാർത്ഥനയുടെ അവസാനം യേശുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറയാറില്ലേ. അപ്പോ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് തന്നെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ? നിങ്ങൾ ഏതാ മത്തായിയുടെ 6:9 മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ, ഒന്ന് ഒന്ന് ഫില്ല് ചെയ്തേ, വാവുണ്ടെന്ന് ഫില്ല് ചെയ്തേ, അറിയാന്ന് നോക്കട്ടെ. ആ ചിലര് ഫില്ല് ചെയ്യുന്നുണ്ട്, ചിലർക്ക് അറിയാം, മറ്റുള്ളവർക്ക് അറിയത്തില്ല. യേശു പഠിപ്പിച്ചതാണ് ഞങ്ങളുടെ പിതാവേ. അപ്പൊ ആരോടാ പ്രാർത്ഥിക്കാൻ യേശു പറഞ്ഞേ? പിതാവിനോട്. ആരുടെ നാമത്തിലാ? എന്റെ. യേശു പറയും, എന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഈ പിതാവിനെ ഇന്നത്തെ ക്രിസ്തീയ കോളത്തിന് അറിയത്തില്ല, ഇതാ വിഷയം. പിതാവിനെ അറിയുമ്പോഴാ ദൈവരാജ്യം അറിയുന്നത്, പിതാവിനെ അറിയത്തില്ല. അല്ലെങ്കിൽ അപ്പൊ ഇതിന് ആർക്കും ഒരു പരാതിയും ഇല്ല, കാരണം എല്ലാം ഓൾമോസ്റ്റ് കുരുടന്മാരായിരിക്കുക. പിശാചി കുരുട്ടാക്കിയതാ ബൈബിൾ എഴുതി വെച്ചേക്കണെ. യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനെ ശോഭിക്കാൻ ഇപ്പൊ പിശാചി കുരുടാക്കിയിരിക്കുക. ഇതാ മറ്റൊരു വാക്കിന് വായിക്കാം, മത്തായി 18:19 മത്തായി 18:19
അറിയാതിരിക്കുക, നിങ്ങൾ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏതൊരു കാര്യത്തിലും ഐക്യവദ്യപ്പെടാൻ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ ഈ വചനങ്ങൾ, ഈ ധാരാളം വചനങ്ങൾക്കുമായിട്ട് ബന്ധത്തിലുണ്ട്. ഇനി പങ്കോട്ടേക്ക് പോയി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള മെയിൻ പദ്ധതി മുടങ്ങിപ്പോകും. അപ്പോ ഇതുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ യേശു പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഇതിന് ചെറിയ അങ്ങോട്ടും തെറ്റുപറ്റിയാന്ന് ഒരു കുഴപ്പവും അവിടെ ഇല്ല, ദൈവത്തിന് അറിയാൻ സംഭവം. പക്ഷേ നമ്മൾ പരിജ്ഞാനമുള്ളവരായിരിക്കും. പിന്നെ നമ്മളെ കാണുന്ന പലരും ഉണ്ട്, അവര് ഇതേ കുഞ്ഞാ കൊച്ചു കുഞ്ഞിനെ പോലെ അവരും തെറ്റിപ്പോവാനായിട്ട് ഇടയാകരുത്. അപ്പൊ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇനി ശ്രദ്ധിച്ചേ, ഗോഡ് ഹെഡ് അതിനെ കുറിച്ച് വലിയ കൺഫ്യൂഷന്റെ ഭാഗം, അതായത് പിതാവിനെയും ക്രിസ്തുവിനെയും കുറിച്ചൊക്കെ വലിയ കൺഫ്യൂഷന്റെ ഭാഗം. ഇത് ജനത്തിന് പ്രോപ്പറായിട്ട് അറിയത്തില്ല. ഇനി അത് അറിയുന്നത് നല്ലതാണ്, അത് അറിയുന്നത് നല്ലതാണ്. പക്ഷെ ദൈവം അറിയിക്കാതെ നമുക്ക് അറിയിക്കാം അറിയാൻ പറ്റില്ല. അവിടെ ബുദ്ധി കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീണ് പോകത്തേ ഉള്ളൂ. അപ്പോ ഇവിടെ ഗോഡ് ഹെഡ് ഇല്ലാതെ നമ്മൾ പിതാവില്ലാതെ പുത്രനെയും പരിശുദ്ധാത്മാവിനെ, കാരണം പുത്രന്റെ നാമത്തിൽ പരിശുദ്ധനോ അതിൽ അഭിഷേകം, എന്നിട്ട് ഒരു ശുശ്രൂഷ എന്ത് പറ്റുന്ന അറിയാമോ, നമുക്ക് ചെയ്യാനൊക്കെ പറ്റും, നമ്മൾ ബല ക്ഷയിച്ചവരായിരിക്കും. ആ ദൈവിക ബലം നമുക്ക് കിട്ടത്തില്ല. ശ്രദ്ധിച്ചോളണം. അതായത് ഒരിക്കലെ ഒരു കൗൺസിലിങ്ങിനായിട്ട് ഇതുമായിട്ട് ബന്ധത്തിൽ നിങ്ങളോട് പറഞ്ഞു തരിക, മറ്റൊരു മരത്തിൽപ്പെട്ട ഒരു വ്യക്തി കൗൺസിലിങ്ങിനായിട്ട് വന്നു. അപ്പോ കൗൺസിലിങ്ങിനായിട്ട് വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അറബിയുമായിട്ടുള്ള പ്രശ്നം. അദ്ദേഹത്തിന് ഒരു അറബി പണി കൊടുത്തു, അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്, പണി കൊടുത്തു. എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറയണ, അദ്ദേഹം പണി തന്നു, ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എനിക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട പണിയായിരുന്നു. ഞാൻ കോൺക്രീറ്റ് ചെയ്തപ്പോ കമ്പി ഇടാതെ ഞാൻ കോൺക്രീറ്റ് ചെയ്തു. ഞാൻ ഞെട്ടിപ്പോയി, എന്തോ ഈ പറയണേ, കമ്പി ഇടാതെ കോൺക്രീറ്റ് ചെയ്തു. ഞാൻ ചോദിച്ചു, സഹോദര അങ്ങനെയൊക്കെ പറ്റുമോ? ഓ ഇടിഞ്ഞു പോകില്ല, ഏ ഇടിഞ്ഞൊന്നും പോകില്ല, അവിടെ നിന്നോളൂ. അത് ഞാൻ ചോദിച്ചു, കമ്പി ഇടാതെ കോൺക്രീറ്റ് ചെയ്തു, അതെങ്ങനെയാണ് സഹോദര, അതൊക്കെ പറ്റൂന്നേ? ഈ അടുത്ത എനിക്കത് ഒന്ന് കൺഫേം ആയി കിട്ടിയത്, കാരണം ധ്യാന കേന്ദ്രത്തിൽ വേസ്റ്റ് ഇടാനായിട്ട് ഒരു ക്രമീകരണം ചെയ്യണം. അപ്പൊ ഞാൻ അന്ന് ഗൾഫിലേക്ക് മടങ്ങി പോരുന്ന സമയം, അന്ന് രാത്രി എനിക്ക് ഫ്ലൈറ്റാണ്. പക്ഷെ എനിക്ക് വൈകിട്ട് 5 മണി, 4 മണി, 5 മണി ആക്കിയപ്പോഴേ എനിക്ക് അത് ഒത്തിരി സമയമുള്ളൂ, അതിനുള്ള കാര്യം സെറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു സംഭവം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് കിണറിന്റെ റിങ് ചെറിയ ചെറിയ റിങ് വാർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ അത് അതിന് വേസ്റ്റ് ഇട്ട് കത്തിക്കും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ കാര്യങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞ്, ഈ റിങ്ങിന് ഇത്ര രൂപയാണ് വില. പിന്നെ വേറെ സ്ഥലത്ത് അന്വേഷിച്ചപ്പോ അതൊരു വില കൂടുതലാണ്. അപ്പൊ അതെന്താന്ന് ചോദിച്ചപ്പോ ആ റിങ്ങിന്റെ കിണറിന്റെ റിങ് പോലത്തെ റിങ് നിങ്ങൾക്ക് മനസ്സിലാന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിന്റെ ഉള്ളിൽ കമ്പി ഇട്ടിട്ടുണ്ട്, അത് കമ്പി ഇട്ടിട്ടാണ് വാർത്തത്, കമ്പി ഇട്ടിട്ടാണ് അത് വാർത്തത്. പക്ഷേ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളത് കമ്പി ഇടാതെ വാർത്തിരിക്കും. അപ്പോ കമ്പി ഇട്ടത് കിട്ടണമെങ്കിൽ ഇനി ഞങ്ങളുടെ വീട് ദൂരെ പോകണം, അന്ന് നടക്കില്ല, എനിക്കന്ന് ബുദ്ധിമുട്ടായിട്ട് തിരിച്ചു പോകണം. അപ്പൊ ഞാൻ ചോദിച്ചു, കമ്പി ഇട്ടതും കമ്പി ഇടാതെ തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും വാർത്തിരിക്കും. അപ്പൊ കമ്പി ഇട്ടത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, കമ്പി ഇടാത്തത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കമ്പി ഇട്ടത് അങ്ങനെ പൊട്ടിയൊന്നും പോകത്തില്ല, അതിനെ തൂക്കിയൊക്കെ എടുക്കാൻ പറ്റും. അതിന് മുകളിൽ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, പൊക്കിയൊക്കെ എടുക്കുക, രണ്ടുപേരും അപ്പുറം തന്നാൽ കമ്പി പിടിച്ച് പൊക്കിയെടുക്കും. അപ്പൊ മറ്റത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അന്ന് എനിക്ക് മനസ്സിലായി, കമ്പി ഇട്ടില്ലെങ്കിലും വാർക്കാം, കമ്പി ഇട്ടില്ലെങ്കിലും വാർക്കാം. അന്ന് ആ കോൺട്രാക്ടർ എന്നോട് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കമ്പി ഇടാതെ ഈ വാർത്തോണ്ടിരിക്കുന്ന സമയത്ത് അറബി വന്നു, ഇതാണ് പ്രശ്നം. അറബി വന്ന് അയാൾ അദ്ദേഹത്തെ പിടിച്ചു, കേസായി. ഇപ്പൊ പ്രശ്നമായി, ഈ കേസിൽ നിന്ന് എങ്ങനെ ഉയരണം, അതിനുവേണ്ടി കൗൺസിലിംഗ് വന്നേക്കും, മനസ്സിലായോ? അപ്പോ ഈ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംഭവം ഇതേപോലെ, അത് കമ്പി ഇടാതെ വാർത്താൽ നിൽക്കും, പക്ഷെ ബലഹീനായിരിക്കും. ലോഡ് വന്ന പൊട്ടിപ്പോ, ലോഡ് വന്ന പൊട്ടിപ്പോ. ഇതേപോലെയാണ് ഇന്ന് നല്ലോരും ക്രിസ്ത്യാനിത്വവും പിതാവില്ലാതെ ഉള്ള പരിപാടിയാണ്, പിതാവില്ലാതെ പരിപാടി. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ പോകരുത്. ഗോഡ് ഹെഡിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ദൈവം തന്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. തന്റെ സാദൃശ്യത്തിൽ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രീ ഏക ദൈവം. ഇതില് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതില് രണ്ട് പാർട്ട് സ്വയം ഒന്നും ചെയ്യുന്നില്ല. രണ്ട് പാർട്ട് ഇതിൽ സ്വയം ഒന്നും ചെയ്യുന്നില്ല. സെൽഫ്ലെസ് ആക്ഷൻ. ഒരു പാർട്ടിന് മാത്രമേ സ്വയമുള്ളൂ, ഒറ്റ പാർട്ടിനെ സ്വയമുള്ളൂ, ബാക്കി രണ്ട് പാർട്ട് സെൽഫ്ലെസ് ആക്ഷനാ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് നമ്മളുടെ രണ്ട് പാർട്ട് സെൽഫ്ലെസ് ആണ്, സെൽഫ്ലെസ് ആയിരിക്കണം. അതായത് ഒന്ന് ശരീരം സ്വയമേ ഒന്നും ചെയ്യത്തില്ല. ഇനി രണ്ട്, നമ്മുടെ സോള് സ്വയമേ ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മൾ തെറ്റിപ്പോയത് കൊണ്ട് സ്വയമേ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആത്മാവിൽ നിന്നാണ് പ്രവർത്തനം തുടങ്ങേണ്ടത്. ആത്മാവ് പറയുന്നു ദേഹിയോട്, ദേഹി അത് കേൾക്കുന്നു, ശരീരത്തോടെ ശരീരത്തെ ചലിപ്പിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോളിനും ശരീരത്തിനും സെൽഫ് വില്ല് ഉണ്ടാകാൻ പാടില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ് ദൈവത്തിന്റെ പക്കൽ. അതാണ് ദൈവത്തിന്റെ സാദൃശ്യം. ഇതേപോലെ തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മണ്ഡലത്തില് ഇതില് പുത്രനും സെൽഫിൽ ആക്ഷൻ ഇല്ല, പരിശുദ്ധാത്മാവിന് സെൽഫിൽ ആക്ഷൻ ഇല്ല. പിന്നെ ആർക്കാ സെൽഫിൽ ആക്ഷൻ ഉള്ളത്? പിതാവിന് മാത്രം. പിതാവിന് മാത്രമേ ഉള്ളൂ സെൽഫിൽ ആക്ഷൻ. ബാക്കി രണ്ട് പാർട്ടികളും ആ പിതാവ് എന്താണോ തീരുമാനമെടുത്തത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. അപ്പൊ സെൽഫിൽ ആക്ഷൻ ഉള്ള പിതാവിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ആ വേർഡിനും പരിശുദ്ധാത്മാവിനും മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ബലഹീനമായ കോൺക്രീറ്റ് പോലെ. ദൈവത്തിന്റെ ബലത്തിന് യാതൊരു കുറവുമില്ല, പക്ഷെ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ജീവിതത്തിൽ കുറവായി നമ്മൾ ബലഹീനരാകും. നമ്മുടെ വിശ്വാസമൊക്കെ പെട്ടപ്പെടാന്ന് പൊട്ടും, ഒത്തിരി ലോഡ് വന്നാൽ മതി ഉടനെ പൊട്ടും, വിശ്വാസേകം പോയി. അല്ല കമ്പ്യൂട്ടർ വാർത്ത കോൺക്രീറ്റ് ആണെന്ന് ചിന്തിച്ചോ, ലോഡ് വന്നാൽ അതവിടെ താങ്ങും. കാരണം എന്തിന്റെ വരാന്ന് അറിയാമോ? ആ കമ്പിയുടെ വര അതിനോട് ചേർന്ന് നിൽക്കുകയാണ്, അതിന്റെ സിമെന്റും അതിനപ്പം തന്നെ അഗ്രിഗേറ്റ് ചേർന്ന് നിൽക്കുകയാണ്, അതും ബലമായി തീരുക. ഇതേപോലെ വേണം നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ പണിയുവാൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുക. ഈ മൂന്നിനും വേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കണം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, നമ്മുടെ ആത്മാവ് ദേഹി ദേഹം. ഈ രീതി മനസ്സിലാക്കിയ വളരെ എളുപ്പത്തിൽ, കാരണം ദൈവം തന്റെ സാദൃശ്യത്തിലാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം തന്റെ സാദൃശ്യത്തിലാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ചിന്ത, ഇത് ഈ ഒരു വ്യക്തത നമുക്ക് വേണം. ഈ വ്യക്തമായ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇതിലെ രണ്ട് പാർട്ട് സെൽഫ് ഇല്ല. ഇതാ യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കാമോ? യേശുവിനെ പറയുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, യോഹന്നാൻ 5:19 ആ വചനെടുത്ത് വായിക്കുമ്പോൾ യേശു പറയാണ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, സ്വയമേ ചെയ്യാൻ കഴിയത്തില്ല, പിതാവ് ചെയ്ത് കാണുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴോ ദൈവത്തിന്റെ വചനം പറയാ, പരിശുദ്ധാത്മാവ് ഒന്നും സ്വയമേ ചെയ്യുന്നില്ല. പിന്നെ ആരാണ് മുഴുവൻ ചെയ്യുന്നേ? പിതാവ്. പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെയല്ല പിതാവ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സർവജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പിതാവ് പറയുന്നത് എന്നാ കഴിയാത്ത വല്ല കാര്യമോ ഉണ്ടോ എന്ന്. അപ്പൊ ഉടനെ തന്നെ പുത്രൻ പറയുന്നു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിതാവ് ഇത് കാണണ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, എനിക്ക് സ്വയം പരിശുദ്ധാത്മാവൊന്നും സ്വയമേ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി മനസ്സിലാക്കുക. ഗോഡ് ഹെഡ് രണ്ട് ഭാഗം സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. ഗോഡ് ഹെഡ് രണ്ട് ഭാഗം സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. ഗോഡ്ഹെഡിൽ സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഭാഗമേ ഉള്ളൂ, അതാണ് പിതാവായ ദൈവം. ആ പിതാവായ ദൈവം പറയുന്നത് ആസ് ഇറ്റ് ഈസ്, വചനമാകുന്ന ക്രിസ്തു നോക്കി നിൽക്കും, പിതാവ് ചെയ്ത് കാണുന്ന അതേപോലെ ഞാൻ ചെയ്യുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പിതാവിനെ ഉപേക്ഷിച്ച് അങ്ങായിരിക്കും സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ അവസ്ഥയായിരിക്കും, ബലഹീനമായ ക്രിസ്തുവായിരിക്കും, ബലഹീനമായ വിശ്വാസമായിരിക്കും, ബലഹീനമായതാണ് എല്ലാ ഭാഗവും. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒന്നും സ്വയം ചെയ്യത്തില്ല, ഒന്നും സ്വയം ചെയ്യത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ സ്വയമായി സംസാരിക്കത്തില്ല. പിന്നെ ആരൊക്കെ സ്വയമായിട്ട് ചെയ്യുന്നത്? പിതാവ് മാത്രം. അല്ലാണ്ട് മൂന്ന് ദൈവങ്ങളല്ല, ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവം. നമ്മൾ മൂന്നും, ഞാനിപ്പോ മൂന്ന് ഷാജിയല്ലേ, ഇത് ഒറ്റ ഷാജിയല്ലേ ഉള്ളൂ, ഒറ്റ ഷാജിയല്ലേ ഉള്ളൂ. ഷാജിയുടെ ശരീരം സംസാരിക്കുന്നു. ഈ സംസാരിക്കണെങ്കിൽ ഈ സംസാരം എവിടെ നിന്ന് കിട്ടിയതാ? ശരീരത്തിന്, സോളിൽ നിന്ന് കിട്ടിയതാ, ഹൃദയത്തിൽ നിന്ന് കിട്ടിയതല്ലേ അല്ലേ? ഇനി ഹൃദയത്തിൽ എവിടെ നിന്ന് കിട്ടിയത്? ആത്മാവിൽ നിന്ന് കിട്ടിയതല്ലേ? അപ്പൊ ആത്മാവിലെ തുടക്കം സോളും ശരീരവും അത് ഏറ്റെടുക്കുന്നതേ ഉള്ളൂ. ഇതാണ് പിതാവിൽ നിന്നാണ് തുടക്കം. ഈ സമയത്ത് ഇതാ വേർഡ്, വചനവും പരിശുദ്ധാത്മാവും ഏറ്റെടുക്കുന്നതേ ഉള്ളൂ. ഈ വചന സത്യം, ഈ ദൈവിക സത്യം മനസ്സിലാക്കി നമ്മളിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഇതുകൊണ്ടാണ് പറയുന്നത് ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. എവിടുന്ന് എവിടുന്ന് എവിടുന്ന്? ശരീരമല്ല, ദേഹിയല്ല. ദേഹിയാ ചലിക്കപ്പെട്ടത്, അവൻ ഇലികളായി, അവൻ സ്വയത്താ ചലിക്കുന്നവനാണ്. ദൈവത്തിന്റെ വചനം ഏശയ്യ 53:6 പറയുന്നു, നമ്മളെല്ലാവരും തെറ്റിപ്പോയി. എന്താ തെറ്റ്? നാമെല്ലാം താൻ താന്റെ സ്വയത്തിലേക്ക് പോയി, തെറ്റിപ്പോയി. ഇവിടെയെല്ലാം നമ്മൾ തുടങ്ങേണ്ടത് ആത്മാവിലും തുടങ്ങണം. അങ്ങനെയുള്ളവരെ ദൈവം വിളിക്കും ദൈവത്തിന്റെ മകൻ. ആത്മാവ് നയിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ മകൻ. റോമ 8:14 അവരാണ് ദൈവത്തിന്റെ മക്കൾ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം ബോധാൻ നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. യേശു ക്രിസ്തു പറയുന്ന കാര്യം നമ്മൾ നേരത്തെ വായിക്കുകയോ അതിനനുസരിച്ച് വസ്ത്രം പറഞ്ഞു. നഗര സ്ഥലങ്ങളിൽ യേശു പറയുന്നുണ്ട് ഇതുപോലെ. ആകെ യേശു അവരുടെ ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ശ്രദ്ധിച്ച് യേശു മൊത്തം പിതാവിനെ കാണിക്കുന്നത്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന്റെ സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ സമ്മതിക്കുമോ? ഏ ഇല്ല, യേശുവിനെല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് യേശു എന്നാ പറയുന്നത്? പുത്രന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്തതെല്ലാം പുത്രന് ആവണം തന്നെ ചെയ്തു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്തതൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുവാർ, അവയിൽ വലിയ പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കും. അപ്പോ കർത്താവ് തന്റെ അവസ്ഥ പറയുകയാണ്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല, പിതാവ് ചെയ്ത് കാണിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇനി എതിർത്ത് തർക്കിക്കാൻ പോയാലും ഡിബേറ്റ് ചെയ്യാൻ പറ്റും എല്ലാ കാര്യവും. ബൈബിൾ വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കല്ലേ, ബൈബിൾ വിശ്വസിക്കുക. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, ഇനിയിപ്പോ ഇതുപോലെ പല വാക്യങ്ങളും ഉണ്ട്. യോഹന 12:50 ഇത് തന്നെയാണ് യേശു പറയുന്നത്, എന്റെ പിതാവ് കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ എന്ത് പറയണമെന്ന് എന്റെ പിതാവ് കൽപ്പിച്ചിരിക്കുന്നു, അതേ ഞാൻ പറയുന്നുള്ളൂ. അതായത് യേശുവിൽ നിന്നൊന്നും തുടങ്ങുന്നില്ല. എന്റെ പിതാവ് ഞാൻ എന്നെയാണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. യോഹന 12:49 ഇവിടെ പറയാണ് ഞാൻ സ്വയമായി സംസാരിക്കത്തില്ല. അപ്പൊ സ്വയമായി യേശു സംസാരിക്കത്തില്ല, സംസാരിച്ചിട്ടില്ല. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു. കൽപ്പന. അപ്പൊ യേശുവിനോട് കൽപ്പിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമല്ല, പിതാവ് മാത്രമേ ഇന്ന് കൽപ്പന തന്നിരിക്കുന്നു. അപ്പോ നമ്മുടെ സോളിന് ആത്മാവിൽ നിന്ന് കൽപ്പന കിട്ടുന്നത് പോലെ ഇതാ യേശുവിന് പിതാവിൽ നിന്ന് കൽപ്പന കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി അത് ഞാൻ ശരീരം, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കണം. ഇതാ ഞാൻ ശരീരത്തെ ചലിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ കേൾക്കുന്നേ? അത് ഇനി പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് അത് ലോകത്തിലേക്ക് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇതാ ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാലോ, പരിശുദ്ധാത്മാവ് ഒന്നും സ്വയമായി ചെയ്യുന്നില്ല. യോഹന്നാൻ സുവിശേഷം 16:13 അതിന്റെ 13:1 അവർ എഴുതിയിരിക്കുകയാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകലത്തിലും വഴി നടത്തും. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നേ. ഇത് പറയാണ് അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ശ്രദ്ധിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കത്തില്ല. പിന്നെ പരിശുദ്ധാത്മാവ് ആര് പറയുന്നു സംസാരിക്കുന്നത്? യേശു നിന്ന് എടുത്താണ് പരിശുദ്ധാത്മാവ് തരുന്നത്. അപ്പൊ യേശു ആരിൽ നിന്നാണ് എടുക്കുന്നത്? പിതാവിനുള്ളതിൽ നിന്നാണ് യേശു എടുക്കുന്നത്. കാരണം പിതാവിനുള്ളതല്ല യേശുവിനുള്ളത്, അവൻ പരിശുദ്ധാത്മാവ് എനിക്കുള്ളത് എടുത്ത് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങളാണ് എക്സ്ട്രീം എൻഡ്, നിങ്ങൾക്ക് തരും എന്തിനാ? ഭൂമിയിലേക്ക് വെളിപ്പെടുത്താൻ, ഭൂമിയിലേക്ക് വെളിപ്പെടുത്താൻ. അപ്പൊ ഇതൊക്കെ അവിടെ നിന്ന് വരുന്നു, എല്ലാം വരുന്ന പിതാവിൽ നിന്നാണ്, പിതാവിൽ നിന്ന്. ഹല്ലേലൂയ. എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെ ക്രിസ്തുവിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്നല്ല, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ബൈബിളാണ് പറയുന്നത്, ബൈബിൾ. യാക്കോബിന്റെ 17 ബൈബിൾ. ഇത് ക്രിസ്തു, ബൈബിളിലെ ക്രിസ്തു ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കണേ, പരിശുദ്ധാത്മ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് പിതാവിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കമ്പിയില്ലാത്ത കോൺക്രീറ്റ് പോലെയായി, നമ്മള് വിലഹീനമായി. എപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ലോഡ് വന്നാൽ ഇടി താഴെ പോവും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, അന്ത്യകാലത്ത് വിശ്വാസത്യാഗം ധാരാളം ഉണ്ടാവും. ഇന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുക, അനേകർ വിശ്വാസത്യാഗത്തിൽ പോയിട്ടിരിക്കുക. ഇതാ കഴിഞ്ഞൊരു നാള് എന്നോട് വളരെ സംശയങ്ങളോ അതും ഇതൊക്കെ ചോദിച്ച് പ്രസംഗിച്ചു നടന്നില്ല ദേവദാസൻ. ഞാൻ നോക്കുമ്പോ കഴിഞ്ഞ ദിവസം വേറെ കുറെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, വേറെ പല ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ച് അതിന്റെ നടുവിൽ ഇരിക്കുന്നു. അതൊക്കെ തന്റെ ആളുകളോട് ഫേസ്ബുക്കിൽ സന്ദേശം കൊടുക്കുക, സഹോദരങ്ങളെ എനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിന്റെ വഴിയിലേക്ക് പോയത്, എനിക്ക് തെറ്റിപ്പോയി, എനിക്കിപ്പോ മനസ്സിലായി എല്ലാ ഒന്നും തന്നെയാണെന്ന്, ഞാൻ തിരിച്ചു വന്നു, എന്നോട് ക്ഷമിക്കണേ സഹോദരങ്ങളെ. അനേക ദൈവങ്ങളുടെ നാം അത്യാഗ്രഹം ഇരിക്കുക, വിശ്വാസയായ സംഭവിക്കുകയാണ്. ഇന്ന് പലരും തങ്ങൾ വിട്ടുപോകുന്നതിലേക്ക് വളഞ്ഞു പോവുകയാണ്, മനുഷ്യരെ പ്രസാദപ്പെടുത്താൻ. വിശ്വാസം സംഭവിക്കുകയാണ്. എന്താ കാര്യം? ബലമില്ല, പിതാവിനെ അറിഞ്ഞിട്ടില്ല. പിതാവിനെ അറിഞ്ഞാൽ എന്നെ പറ്റും. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിലെ പിതാവിനെ അറിയത്തില്ല, ഞാൻ ഇതാ വചനത്തിലൂടെ പിതാവിനെ വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തിയാൽ പിതാവിന്റെ സ്നേഹം അവരിലാകും, ഞാൻ അവരിലാകും. ബലമായോടെ ഞാൻ അവരില്ലാതെ ബലമായി. ഇത് പിതാവിനെ വെളിപ്പെടുത്താതെ എങ്ങനെയാ ദൈവ അഗാപ്യ മനുഷ്യന്റെ അകത്തേക്ക് വരുന്നേ? അഗാപ്യ വരാതെ എങ്ങനെയാ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം വരുന്നേ? പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കിയാണ് ഇതാ സത്യത്തിന്റെ ആത്മാവ് പറയാമോ? സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുന്നു. താൻ ആരുന്ന് കേൾക്കുന്നു? ക്രിസ്തുവിന് കേൾക്കുന്നു. അതാണ് താഴെയിരിക്കുന്നത്. അതിന്റെ 14 വാക്യം, അവൻ എനിക്കുള്ളതിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് അവൻ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും, ക്രിസ്തു പിതാവിനെ മഹത്വപ്പെടുത്തും. എല്ലാം എങ്ങോട്ടാക്കിയ പോണേ? പിതാവിലേക്ക്. എല്ലാം ശ്രദ്ധിച്ചറിയാം, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും, ക്രിസ്തു പിതാവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. എല്ലാം ക്രിസ്തു പിതാവിലേക്ക് കടന്നു പോകുന്നത്. ഇത് ശ്രദ്ധിച്ചേ. എന്നിട്ട് വീണ്ടും താഴെ പറയാം, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. യേശു പറയാണ്, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അവൻ, അതായത് പരിശുദ്ധാത്മാവ്, എനിക്കുള്ളതെന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും. എനിക്കുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പൊ ഒരു ഒറ്റ ഓപ്പറേഷന്റെ നാലാമത്തെ കണ്ണിയാണ് മനുഷ്യൻ. പിതാവിന്റെ പ്രൊജക്ട് വചനം അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോ അത് ഏറ്റെടുത്ത് ഭൂമിയിൽ വെളിപ്പെടുത്താനുള്ളതാണ് മനുഷ്യൻ, മറ്റൊന്നുമല്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സംഭവം ഒരൊറ്റ ദൈവമാ, ദൈവത്തിന്റെ, അതെ ദൈവത്തിനാണ് പ്രൊജക്റ്റ് ഉള്ളത്, ഇഷ്ടമുള്ളത്. പ്രൊജക്ട് ദൈവിഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഹാൻഡ് ആണ് വചനം. അഡ്മിനിസ്ട്രേറ്റീവ് ഹാൻഡ് ആണ് വചനം. അതിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡ് ആണ് പരിശുദ്ധാത്മാവ്. നമ്മളെ നോക്കി, നമ്മളെ മനുഷ്യ മനസ്സിലായിരിക്കും, നമ്മളെ നോക്കി, നമ്മുടെ ആത്മാവിന്റെ ചിന്ത അത് മാനേജ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ സോൾ. പക്ഷെ മാനേജ് എന്ന് പറഞ്ഞ് വെളിപ്പെടൂ ഇല്ല, ശരീരം വേണ്ടേ? ഇനി അത് ഹൃദയം നിറഞ്ഞു കവിയുന്നത് അതരം ശരീരത്തിന് കൊടുത്താൽ അത് വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുന്നതാണ് ശരീരം. ഇങ്ങനെ ദൈവത്തിന്റെ പ്രൊജക്ട് മാനേജ് ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതാണ് വചനം. ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹാൻഡ് ആണ് വചനം. ദൈവത്തിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡ് ആണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് മാനിഫെസ്റ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് എടുത്തു വരും. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യും? അത് വിളിച്ചു പറയും, മാനിഫെസ്റ്റ് ആയി ഭൂമി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അവസാനം നമ്മൾ ദൈവവുമായിട്ട് ഒന്നായി മാറും, ഒന്നായി മാറും. ഇതാ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, പിതാവേ അങ്ങ് ഞാനും ഒന്നായിരിക്കുന്നത് പോലെ, അതായത് അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ ഇവർ നമ്മിലായി അങ്ങനെ നമ്മൾ ഒന്നായി തീരണം, ഏഹത്തായി തീരണം. എബ്രായ വേട പുറകെക്ക് മനസ്സിലാണ്, ഒന്നായി തീരണം. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു തലം മനസ്സിലാക്കി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി, യേശു സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാവ് സ്വയമേ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ആര് സ്വയമായിട്ടൊക്കെ ചെയ്യണേ? പിതാവായ ദൈവം. ഇതുകൊണ്ടാ ദൈവത്തെ കുറിച്ച് പറയുന്നത്, ഞാൻ സർവ ജഡത്തിനും ദൈവമായ യഹോവയല്ലയോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ? യേശു പറയുന്നത് പോലെയല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് പോലെയല്ല, പിതാവിനെ കുറിച്ച് പറയുമ്പോ എല്ലാം ആരംഭിക്കുന്നത് ഉയരത്തിലുള്ള വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ്. ഹല്ലേലൂയ. കടന്നു വന്നാലെ ജെറമ്യ പ്രവാചകൻ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ 27-ാം വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഞാൻ സർവ ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? എന്നാൽ ആ സമയത്ത് യേശു പറയുന്നു, എനിക്ക് സ്വയം ഒന്നും കഴിയത്തില്ല. പരിശുദ്ധമായ കുറിച്ച് പറയുന്നു, അവൻ സ്വയം ഒന്നും ചെയ്യത്തില്ല. എന്നാൽ പിതാവായി ദൈവത്തെ കുറിച്ച് പറയാണ്, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാ യാക്കോബ് 1-ാം അധ്യായം 17-ാം വാക്യം അത് കുറച്ചുകൂടി ക്ലിയർ ആക്കി തരുന്നു. 1:17 എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന്. ശ്രദ്ധിച്ച് കേട്ടോ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ സെപ്പറേറ്റ് ചെയ്ത് പറയാ, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്. അപ്പൊ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ എവിടുന്നാ വരുന്നേ? വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിവേദത്തിലല്ല ആച്ഛാദനമോ ഇല്ല. നോ ചേഞ്ച്. ആ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇതാ പിതാവ് കർത്താവ് പറയുന്നത്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിതാവ് എന്താണോ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ഞാനിവിടെ ചെയ്യുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഇതാ നമ്മുടെ ഇന്ന് പിശാച് ശക്തി 2:4 പ്രകാരം പിശാച് ഇതിനെ മറയ്ക്കുന്നത് കൊണ്ടും നമ്മളുടെ സ്നേഹം ലോകത്തോടായതുകൊണ്ടും ഇതാ മറ്റൊരു യേശുവിനെ ഇവിടെ ഇട്ട് തന്നിട്ട് ആ മറ്റൊരു യേശുവിനെ കൊണ്ട് ബൈബിൾ സ്വർഗത്തിൽ നിന്ന് യേശുവല്ല, ആ യേശുവിനെ കൊണ്ട് ആരെ മറക്കുക? പിതാവിനെ അങ്ങ് മറക്കുക. പിതാവിനെ അങ്ങ് മറക്കുക. ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് ഇതാ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ യേശു ആരെ പ്രകാശിപ്പിച്ച സഹോദരൻ? നമ്മൾ നേരത്തെ കേട്ടല്ലോ, എന്റെ വചനം കേട്ട് ഇതാ എന്നെ അയച്ചവനിൽ വിശ്വസിക്കണം. അപ്പൊ എന്റെ വചനം കേട്ടിട്ട് അയച്ചവൻ വെളിപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിശ്വസിക്കാനാണേ? എങ്ങനെ വിശ്വസിക്കുക? അത് യേശു പിതാവിനെയാണ് വെളിപ്പെടുത്തിയിരുന്നത്. ഏത് യേശു? സ്വർഗത്തിൽ നിന്ന് വന്ന യേശു. അപ്പൊ ഇവിടെ പിശാചിന്റെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് കാപട്യമാണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ. അല്ലല്ലോ. ഹല്ലേലൂയ. ഇതാ ഈ സന്ദേശത്തിനെതിരെ പ്രവർത്തി ഇതാ ഇതിനെതിരെ നിൽക്കുവാൻ അനേകരുണ്ട്. പക്ഷെ അവർക്ക് പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു മിണ്ടിയാൽ അവർ വെളിപ്പെടും. അവർക്ക് 2 കണ്ണ്, 2 ചെവി, 1 മൂക്ക്, 1 വായ്, 2 കാല്. അവർ ശരീരം കൊണ്ട് ആടുകളുടെ വേഷമാ. പക്ഷെ അകമേ ആള് വേറെയാണ്, അകമേ സ്പിരിറ്റ് വേറെയാണ്. ഈ സന്ദേശത്തിന്റെ താഴെ അവർക്ക് മിണ്ടാൻ പറ്റാത്തതിന്റെ കാരണം അവർ മിണ്ടിയാൽ അവർ വെളിപ്പെടും. അവരാരാണ്? പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ വചനപ്രകാരം മാത്രം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ഈ വചനത്തിന്റെ മേൽ പണിയുക, അല്ലാതെ പോകരുത്. ഇതാ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ വീണ്ടും പറയാണ്, അതായത് സാറ വൃദ്ധയാണ്, അബ്രഹാം വൃദ്ധനാണ്, അവർക്ക് കുഞ്ഞുണ്ടാവുമെന്ന് പറയുമ്പോ സാറ ചിരിച്ചു. അപ്പോ ഉടനെ തന്നെ ഇതാ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഓ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം വ്യക്തതയോടെ നാം മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് ആ ഒരു മണ്ഡലം നമ്മുടെ ഹൃദയത്തിൽ അടഞ്ഞു കിടക്കുവാനായിട്ടിടയാവും, അടഞ്ഞു കിടക്കുവാനായിട്ടിടയും. ഈ ഒരു സംഭവം നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കി. അപ്പോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവം. ആ ദൈവം എന്ന് പറയുന്നത് ഇതാ ഒരു എഹദ. എഹദ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് വൺ, വൺ എന്ന്, അത് എബ്രായ ഭാഷയാണ്. വൺ എന്ന് പറയുന്ന അർത്ഥമുണ്ട്, യുണൈറ്റഡ് വൺ എന്ന് അർത്ഥമുണ്ട്, യുണൈറ്റഡ് വൺ. അപ്പോ അതിന്റെ സാഹചര്യം നോക്കി നമ്മൾ അത് തിരഞ്ഞെടുക്കണം, എന്താണ് വൺ, എന്താണ് യുണൈറ്റഡ് വൺ. അതിന് ദീർഘമായ ക്ലാസ്സിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നിങ്ങൾ ജനറലി നമ്മുടെ മനുഷ്യരീരം നോക്കിയാൽ മനുഷ്യരീരം ഒരു എഹദ, ഭാര്യ ഭർത്താവ് ഒരു എഹദ. അതായത് ദൈവത്തിന്റെ വചനം പറയുന്നു അവർ രണ്ടാണ്, അതായത് ഇനി അവർ രണ്ട് ജഡം, അവർ രണ്ട് ജഡങ്ങളാണ്, പക്ഷെ ഇനി അവർ രണ്ടല്ല ഒന്നാണ്, എഹദ. ഇതേപോലെ തന്നെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതേ നമ്മുടെ അതേ രൂപമാണ്, ആ മൂന്ന് സിസ്റ്റമാണ്, മൂന്ന് പ്രവർത്തനമാണ്, പക്ഷേ ഈ മൂന്നും കൂടി സ്പിരിറ്റ്, സോള് ആൻഡ് ബോഡി ഇതെല്ലാം കൂടി ഒരു എഹദ എന്നുള്ള ആ വാക്ക്. ചിലർ അതിനെ എക്കാദ് എന്ന് പറയുന്നു, ചിലർ അതിനെ എഹദ് എന്ന് പറയുന്നു. അപ്പോ ഇതാ അതിന്റെ അർത്ഥം വൺ അല്ലെങ്കിൽ യുണൈറ്റഡ് വൺ. ദൈവത്തെ കുറിച്ച് പറയുമ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ, ഇസ്രായേലേ കേൾക്ക, നിങ്ങളുടെ ദൈവമായ യഹോവ ഏകൻ തന്നെ, ഏകൻ തന്നെ. ആ വാക്ക് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവ എഹദാണ്, എഹദാണ്. എഹദ് വെച്ചാൽ യുണൈറ്റഡ് വൺ. ഈ ഒരു സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കി, യുണൈറ്റഡ് വെച്ചാൽ ഒന്നിലധികം ഒരുമിച്ച് കൂടി ഒന്നാകുന്നതിനെയാണ് യുണൈറ്റഡ് വൺ എന്ന് പറയുന്നത്. അതായത് എഹദ് എന്ന് പറയുന്നു, ഒന്നെന്നും പറയും എഹദ് എന്നും പറയും. അതായത് ഇപ്പോ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പോ നാല് രാഷ്ട്രങ്ങളുണ്ടോ, അതായത് ഇംഗ്ലണ്ട് ഉണ്ട്, അയർലൻഡ് ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്, വെയിൽസ് ഉണ്ട്, ഇത് നാലും കൂടെ യുണൈറ്റഡ് കിങ്ഡം, യു കെ. അപ്പോ നാല് സംഭവങ്ങളുണ്ട്. ഇനി ശ്രദ്ധിച്ചേ, ഇനി അതോടൊപ്പം തന്നെ ഇതാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ശ്രദ്ധിച്ചേ, 50 അമേരിക്ക ഒന്നുമില്ല, അതിനുള്ള 50 സ്റ്റേറ്റുകളുണ്ട്. 50 സ്റ്റേറ്റുകൾ കൂടെ ഇതാ അത് ഒന്നായി ചേർന്ന് അത് ഇതാ ഒരൊറ്റ അമേരിക്കയായിട്ട് മാറിയിരിക്കുക, ഒറ്റ അമേരിക്ക. പ്രിയ സഹോദരങ്ങളെ, ഇതേ പല ഇതുപോലെ തന്നെ ഇതാ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇതില് ഇവിടെ 7 എമിറേറ്റ്സുകളുണ്ട്, 7 എമിറേറ്റ്സും കൂടെ ഇതാ വൺ ആയിരിക്കുക, അതായത് യുണൈറ്റഡ് വൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം യുണൈറ്റഡ് വൺ. ഇതേപോലെ തന്നെ പലപ്പോഴും പലരോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, സഹോദര ദൈവം എന്തുകൊണ്ടാ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യരുണ്ടാക്കാന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തില്, നമുക്ക് നമ്മുടെ ഉൽപ്പത്തി 1:26, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ, ഞാൻ എന്റെ സാദൃശ്യത്തിൽ മനുഷ്യരുണ്ടാക്കാന്ന് പറഞ്ഞാൽ പോരെ, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ വേറെ ഒന്നുമല്ല, എഹദായതുകൊണ്ടാണ്. അപ്പൊ തന്നെ മനുഷ്യൻ പാപം ചെയ്ത് വീണില്ലേ, പാപം ചെയ്ത് വീണതിന് ശേഷം ദൈവം പറയുന്ന രംഗം ഓർമ്മയുണ്ടോ? ദൈവം പറയുന്ന രംഗം, മനുഷ്യൻ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ശ്രദ്ധിച്ചേ, നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു, വേറെ ഒന്നുമല്ല, നമ്മിൽ ഒരുവൻ. ഇത് വേറെ ഒന്നുമല്ല, അവിടെ പറയുന്നു ഇത് യഹന, അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഒറ്റ ദൈവത്തിന്റെ ഇതാ മൂന്ന് പ്രവർത്തനങ്ങളാണ്. പിതാവ് പ്രൊജക്ട്, പിതാവിന്റെയാണ് പ്രൊജക്ട്, ആ വചനമാണ് അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, വചനമാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇതാ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവനിലൂടെ ഉണ്ടായെന്ന് പറയുന്നത്, അവനിലൂടെ ഉണ്ടായി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായി. ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിളും ദൈവത്തിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഒറ്റ രീതിയാണ്, ഫ്രം ത്രൂ ആൻഡ് ബൈ. ഫ്രം പിതാവിൽ നിന്ന്, ത്രൂ ജീസസിലൂടെ, ബൈ പരിശുദ്ധാത്മാവിനാൽ. ഫ്രം ത്രൂ ബൈ, എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, എവിടെ നോക്കിയാലും ഫ്രം ത്രൂ ബൈ. ഇനി നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മൾ ആത്മാവിൽ നിന്ന് ആരംഭിക്കുന്നു, നമ്മുടെ സോളിലൂടെ, ഹൃദയത്തിലൂടെ, ത്രൂ ദ ഹാർട്ട്, ശരീരത്തിനാൽ ഈ ഭൂമിയിൽ കാര്യങ്ങൾ നടത്തപ്പെടും. ഫ്രം ത്രൂ ബൈ, ഫ്രം ദ ഫാദർ, ത്രൂ ദ ജീസസ്, ബൈ ദ ഹോളി സ്പിരിറ്റ്. ഒറ്റ ദൈവമേ ഉള്ളൂ. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇത് എഹദ് എന്ന് പറയാൻ കാരണം, ഇത് ഒറ്റ എന്ന് പറയാൻ കാരണം, പ്രിയ സഹോദരങ്ങളെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാണെങ്കിലും ഇതാ പുത്രനും സ്വന്തമായ ഇഷ്ടത്തിൽ പോകുന്നില്ല, പരിശുദ്ധാത്മാവും സ്വന്തമായ ഇഷ്ടത്തിൽ പോകുന്നില്ല. പിന്നെ സ്വന്തമായ ഇഷ്ടം ആർക്ക് മാത്രമേ ഉള്ളൂ? പിതാവിന് മാത്രമേ സ്വന്തമായി ഇഷ്ടമുള്ളൂ. ഇവർക്ക് മൂന്ന് മൂന്ന് പ്രവർത്തനങ്ങളാണെങ്കിലും ഇവരെല്ലാം വില്ല്, ഇവ ഇഷ്ടം ഒന്ന് മാത്രമേ, ഒരൊറ്റ ഇഷ്ടമേ ഉള്ളൂ, ഏക ഇഷ്ടം. ഏക ഇഷ്ടം നിവർത്തിക്കാനാണ് ഈ മൂന്ന് പ്രവർത്തനങ്ങൾ. ഇനി ദൈവത്തെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മളിലേക്ക് നോക്കിയാൽ മതി. ആത്മാവ്, ദേഹി, ദേഹം. ആത്മാവിൽ നിന്ന് ആരംഭിക്കുന്നു, ഫ്രം ദ സ്പിരിറ്റ്, ദേഹിയിലൂടെ, ത്രൂ ദ സോൾ, ശരീരത്തിനാൽ, ബൈ ദ ബോഡി, ഫ്രം, ത്രൂ, ബൈ. പ്രിൻസിപ്പിൾ ഓഫ് ഗാഡ് ഈസ് ദ സെയിം പ്രിൻസിപ്പിൾ ദാറ്റ് വി ആർ യൂസിംഗ്. കാരണം നമ്മളെ ദൈവത്തിന്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മാറ്റിയിട്ട് ദേഹിയെയും ശരീരത്തെ മാത്രം എടുക്കുന്നത് പോലെ ഗോഡ്ഹെഡിൽ നിന്ന് പിതാവിനെ മാറ്റിയിട്ട് യേശുവിനെയും പരിശുദ്ധാത്മാവിനെ മാത്രം എടുത്താൽ നാം നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്, നാം നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എല്ലാ നല്ലതാനോ തികഞ്ഞവരും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഉയരത്തിൽ നാം വരുന്നത് ബൈബിൾ പറയുന്നെങ്കിൽ നമ്മളും അവിടെ നിന്ന് ആരംഭിക്കുക, നമ്മളും അവിടെ നിന്ന് ആരംഭിക്കുക. യേശുവിന്റെ ശുശ്രൂഷയിൽ നമ്മളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്? യേശുവിന്റെ ശുശ്രൂഷയിൽ കർത്താവിന്റെ വചനം പറയുന്നു, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെ ഏകാത്മാവിനാൽ നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ക്രിസ്തുവിലൂടെ സാധിക്കപ്പെടും, ക്രിസ്തുവിലൂടെ സാധിക്കപ്പെടും. ആ സമയത്ത് പിശാചി തന്ത്രപൂർവം ആ പിതാവിനെ അളന്ന മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നമ്മൾ വിലക്ക് കമ്പിയില്ലാത്ത വാർത്ത കോൺക്രീറ്റ് പോലെ ഇരുന്നാൽ ഏത് സമയത്ത് പ്രഷർ വന്നാൽ നമ്മൾ ഒടിഞ്ഞു താഴെ പോകും. കാരണം അതിൻ്റെ ഉള്ളിൽ എന്നായില്ല, കമ്പിയില്ല. അതാ ഇതേപോലെ തന്നെ ആ പിതാവിൽ നിന്ന് ആരംഭിക്കുക, പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ നിന്ന് വെളിപ്പെടുത്തുക. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം അതിനുവദിക്കുന്ന ഇതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. കേട്ട വചനം ഇതാ ഇച്ചിരി ആഴം കൂടിയതാണ്. അതുകൊണ്ട് നിങ്ങള് ആ വചനമൊക്കെ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് ഇതാ നിങ്ങൾ എല്ലാവരും ആ ക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് എത്തും. അപ്പൊ ക്രിസ്തു എന്ത് വചനമാണോ നമുക്ക് ബൈബിളിൽ കാണിച്ചു തരുന്നത് അത് മുറുകെ പിടിക്കുക. അവര് പറഞ്ഞത് ഇവര് പറഞ്ഞതൊക്കെ എടുത്ത് കളയുക. ബൈബിളിലുള്ളത് നിങ്ങൾ എടുക്കുക, ബൈബിളിലുള്ളത് നിങ്ങൾ എടുക്കുക, മറ്റത് കേട്ടതൊക്കെ എടുത്ത് കള. അങ്ങനെയാ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നത്. എങ്ങനെയാ ഇതുവരെ ലോകത്ത് നിന്ന് കേട്ടതൊക്കെ കളഞ്ഞിട്ട് ബൈബിളിലൂടെ കർത്താവ് നമുക്ക് എന്താണോ പറഞ്ഞു തരുന്നത് അത് ഏറ്റെടുക്കാം. വ്യക്തമായിട്ട് ഒന്ന് നമ്മൾ കർത്താവ് ഒന്ന് ആ വചനം നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചുറച്ചു നിൽക്കട്ടെ. ആ വചനം എങ്ങനെയാ പറയുന്നത്? എന്റെ വചനം കേട്ട് എന്നെ അയച്ചവരിൽ വിശ്വസിക്കുന്നു. ഈ ഒരു വചനം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ചെക്ക് ചെയ്തു. ക്രിസ്തുവിന്റെ വചനം കേട്ടിട്ട് നമ്മൾ അയച്ചവനെ കുറിച്ചുള്ള ചിന്ത വന്നിട്ടുണ്ടായിരുന്നു? അതോ ലോകത്തിലെ അത് മാറും, ഇത് മാറും, ആ പ്രശ്നം മാറും, ഈ പ്രശ്നം മാറും, ലോകത്തിലേക്കാണ് ചിന്ത പോകുന്നത്? ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ ഒന്നിക്കാനാണ്. അപ്പൊ ക്രിസ്തു പറഞ്ഞാൽ ഉടനെ സ്വർഗം വെളിപ്പെടും. ബൈബിളിലെ ഉയരത്തിൽ നിന്ന് വന്ന ക്രിസ്തു പറഞ്ഞാൽ ഉടനെ സ്വർഗം വെളിപ്പെടും. കാരണം ക്രിസ്തുവിന്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായ ഒരുവൻ മാത്രം. അപ്പൊ മധ്യസ്ഥം വന്നിട്ട് മറ്റേ പാർട്ടിയോട് പറയുന്നത് നിന്റെ ഭൂമിയിലെ ബിസിനസ് എങ്ങനെയുണ്ട്, നിന്റെ ഭൂമിയിൽ അതൊക്കെ നന്നാ, നല്ലതാണോ, ഇതൊക്കെ നല്ലതാണോ എന്നല്ല ചോദിക്കണേ. ഇവിടെ രണ്ടും കൂടെ കൂടി നിരപ്പിക്കാനാ പോകുന്നേ, പിതാവിനെ കുറിച്ചാണ് പറയുന്നേ. അപ്പൊ പിതാവിനെ കുറിച്ച് പറയുമ്പോ എന്ത് സംഭവിക്കും? റിസോർട്ടിലെ പിതാവിനെ കുറിച്ച് പറയുമ്പോ എന്ത് സംഭവിക്കും? പിതാവ് വെളിപ്പെടും, പിതാവ് നമ്മുടെ ഹൃദയത്തിന് വെളിപ്പെടും. നേരത്തെ കേട്ടില്ലേ പുളിയെ കുറിച്ച് പറഞ്ഞപ്പോ പുളി വെളിപ്പെടുന്നു, വായിൻ്റെ ഉള്ളിൽ കപ്പൽ ഓടിക്കാൻ വെള്ളമായി. ഇത് പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ആര് വെളിപ്പെടും? പിതാവ് വെളിപ്പെടും, നമ്മുടെ ഉള്ളിൽ പിതാവ് വെളിപ്പെടും. അങ്ങനെ പിതാവുമായിട്ട് അകന്നു നിൽക്കുന്ന മാനവരാശിയായിട്ട് പിതാവ് ഒന്നാകും. ഒരു വചനം കൂടി കർത്താവ് ഹൃദയത്തിൽ തരും, നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ശ്രദ്ധിച്ചേ, എങ്ങനെയാ പിതാവ് വെളിപ്പെടുന്നത്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിന്റെ ഓപ്പോസിറ്റ് പിശാച് ചെയ്തപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം, ദൈവസ്നേഹവും അതേ തുടർന്ന് ദൈവവചനവും ഒക്കെ പോയത്. നിങ്ങൾക്ക് ചിന്തിക്കാനിട്ട് തരാം, നിങ്ങൾ ചിന്തിച്ചോ, ഡീറ്റെയിൽ ആയിട്ട് പറയാ പറയാം. അതായത് ഈ ജനത്തിന്, ആദത്തിന്, ഹവ്വയ്ക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. കർത്താവ് പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ, യോഹന്നാൻ 17-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ 25-ാം വാക്യം താഴേക്ക് വായിക്കുമ്പോ, ഞാൻ ലോകത്തിന് നിന്നെ അറിയത്തില്ല, ഞാൻ നിന്നെ ഇവർക്ക് നിന്നെ പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന എന്തിനു വേണ്ടിയാ? നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഇവരിലാണ്, ഇവരിലാണ്, ഞാൻ അവരിലാണ്. അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. ഇതിലേക്കാണല്ലോ നമ്മുടെ യാത്ര. ഇനി അപ്പൊ ദൈവ സ്നേഹം അവരിൽ ആകണമെങ്കിൽ ആര് വെളിപ്പെടണം? പിതാവ് വെളിപ്പെടണം. പിതാവിന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉൽപ്പത്തിയിൽ നടന്നത്. ഉൽപ്പത്തിയിൽ നടന്നു ദൈവ സ്നേഹം എടുത്തങ്ങളാണ്. എങ്ങനെ എടുത്തു കളഞ്ഞേ? എനിക്കറിയാമോ? യോഹന്നാൻ, സോറി, വെളിപ്പാട് പുസ്തകം, ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം, മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ വചനത്തിന്റെ സംശയവുമായി പിശാച് പാമ്പിന്റെ രൂപത്തിൽ വരികയാണ്. എന്നിട്ട് പറയുന്നു, വാസ്തവമായി ഇതാ ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ ഈ വൃക്ഷഫലത്തിന് തിന്നരുത്? ഇതാ ഒരു സംശയ രൂപത്തിൽ അത് കടന്നു വന്നിട്ട് ഉടനെ ഹവ പറഞ്ഞു, ഇല്ലില്ലില്ല, എല്ലാം കഴിക്കാം, പക്ഷെ ഈ ഒരു വൃക്ഷത്തിന്റെ തന്മ നിങ്ങളെ അറിഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നു. അപ്പൊ പിശാച് എന്നാ പറഞ്ഞു? കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും, ദൈവത്തെ പോലെ ആകും. ഈ സമയത്ത് എന്ത് ഹവയുടെ ഉള്ളിൽ നിന്ന് പോയെന്നറിയാം? പിശാച് വചനം പറഞ്ഞപ്പോ, വാക്കുകൾ പറഞ്ഞപ്പോ, ദൈവം പറഞ്ഞതിന് എതിര് പറഞ്ഞപ്പോ ഹവയുടെ ഉള്ളിൽ നിന്ന് എന്നാ പോയി? യേശു പറഞ്ഞത് ഞാൻ പിതാവിന് വെളിപ്പെടുത്തിയാൽ എന്നാ വരും? അവരിലേക്ക് ദൈവസ്നേഹം വരും, അകാത്മ വരും. പിശാച് വചനം പറഞ്ഞു കഴിയുമ്പോ അവരുടെ ഉള്ളിൽ എന്നാ പോയി? ഒന്ന് ഇത് ചെയ്യ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. ആരറിയുന്നു? ദൈവം അറിയുന്നു. അതുകൊണ്ട് മനസ്സിലായി. ഇപ്പോ നമ്മുടെ ആരാ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ, കൂട്ടത്തിലുണ്ടല്ലോ, അഭിലാഷോട് പറയുക, അഭിലാഷ് പേറെ, അഭിലാഷ് പേറെ, ഇതൊക്കെ അവര് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അഭിലാഷ് പേറ് കളക്ടർ ആകുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അഭിലാഷ് പേറിനോട് അത് ചെയ്തെന്ന് പറഞ്ഞത്. അഭിലാഷ് പേർ പറയുക, അഭിലാഷ് പേറ് ഇന്റെ കാര്യം ചെയ്താൽ അഭിലാഷ് പേറ് കളക്ടർ ആകും. പക്ഷേ അഭിലാഷ് പേറോട് അവര് പറഞ്ഞില്ലേ അത് ചെയ്തെന്ന്? അഭിലാഷ് പേറ് കളക്ടർ ആകുന്നവർക്ക് അറിയാം, അതുകൊണ്ടാണ് അവര് പറഞ്ഞേ അത് ചെയ്യരുത്. ഉടനെ അഭിലാഷ് പേറിന് എല്ലാവരും ഹൃദയത്തിൽ തോന്നണം, ഒരാള് കൊള്ളാല്ല എങ്കിലും ഞാൻ കളക്ടർ ആകുന്നതിന് അവർക്ക് കണ്ണു കടിയ പ്രേത എന്നാ ചിന്ത വരും. അപ്പോ ആ പറഞ്ഞ ആളോട് ഇപ്പൊ വെറുപ്പാണ് ആരംഭിച്ചത്. ഇപ്പൊ ഇവിടെ പറയാണ്, ദൈവം നിങ്ങൾ ദൈവത്തെ പോലെ ആകൊരു തിന്നാലും ദൈവം അറിയുന്നു, അതുകൊണ്ട് എന്നെ കഴിക്കരുതെന്ന് പറഞ്ഞേക്കണം. അപ്പൊ ഹൃദയത്തിൽ ഉടനെ തന്നെ ആ ദൈവത്തോടുള്ള സ്നേഹമാണോ വെറുപ്പായ? കൊള്ളാല്ല ദൈവം, ആള് കൊള്ളാല്ല, അറിയാതെ എന്ത് പോയി? ഹൃദയത്തിൽ നിന്ന് തന്നെ പോയി സ്നേഹം, പോയി ഇപ്പൊ വെറുപ്പായി, സ്നേഹം പോയി വെറുപ്പായി, മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. അങ്ങനെ സ്നേഹം പോയി വെറുപ്പായാൽ അടുത്ത എന്നാ പോകും? വചനം പോകും. സ്നേഹം പോയി വെറുപ്പായാൽ അടുത്തത് വചനം പോകും. ഏത് വചനം പോയി? ഉടനെ ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞുള്ള വചനം പോയി. പോയി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നാം പിതാവിനെ വെളിപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത്. പിതാവിനെ വെളിപ്പെടുത്തിയാൽ ഉടനെ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാണ്, മാത്രമല്ല വചനമാകുന്ന ഞാനും അവരുള്ളിലാണ്. അതിന്റെ ഓപ്പോസിറ്റ്. ധ്യാനിക്കാവുന്നവർക്ക് ധ്യാനിച്ചു, ഇത് ചിന്തിച്ചോ. രണ്ട് ഉൽപ്പത്തി നടന്നതിന് ഓപ്പോസിറ്റ് ആണ് കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയോട് നടക്കുന്നത്. ഉൽപ്പത്തിയിൽ പിശാച് സംസാരിച്ചപ്പോ ദൈവ സ്നേഹം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പോയാണ്, അതോടുകൂടെ ഇതാ ദൈവം കൊടുത്ത വചനവും പോയി. എന്നാൽ യേശു പിതാവിനെ വെളിപ്പെടുത്തുമ്പോ ഇത് രണ്ട് തിരിച്ചു വരികയാണ്. ഇതാ ദൈവം അവരെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ മനുഷ്യരിലാണ്. ദൈവം മനുഷ്യരെ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സ്നേഹം മനുഷ്യ ഹൃദയത്തിലാകുന്നു. അതോടുകൂടെ വചനത്തിന് അവരുള്ളിൽ വാതിൽ തുറന്നുകൊടുക്കുകയായി. വചനമാകുന്ന യേശുവും അവരുള്ളിലാണ്. ഇതാ യേശു പറഞ്ഞേ, ഞാൻ നിന്നെ അവർക്ക് വെളിപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകണം, ഞാൻ വചനം അവരിലാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ നാളിൽ പിതാവിന് വെളിപ്പെടുത്താൻ എല്ലാ ക്രിസ്തുക്കളും സ്വർഗത്തിൽ നിന്ന് വന്നതല്ല, അത് ഭൂമിയിൽ ക്രാഫ്റ്റഡാണ് നമ്മുടെ ഇഷ്ടപ്രകാരം. അതൊക്കെ വിട്ടിട്ട് ഈ അന്ത്യനാളിൽ വിശ്വാസയാകം വരാതിരിക്കണം. നമുക്കൊരു പണിയൊക്കെ പണിയാണ്, കോൺക്രീറ്റ് ചെയ്ത പോലെ ഇരിക്കാം, പക്ഷെ കമ്പിയില്ല, ലോഡ് വരുമ്പോ താഴെ. വിശ്വാസയാകം വരാതിരിക്കണമെങ്കിൽ ഈ അന്ത്യനാളിൽ ക്രിസ്തു, ബൈബിളിലെ ക്രിസ്തു ആരംഭിക്കുന്ന പോലെ പിതാവിൽ നിന്ന് ആരംഭിക്കുക. ബൈബിളിലെ ക്രിസ്തു കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുക. ബൈബിളിലെ ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചതുപോലെ എല്ലാം
ഇത് ആ ക്രിസ്തുവിനെ അനുഗമിച്ച് നാം ചെയ്യാൻ മനസ്സിലാക്കുക. ധാരാളം ചിന്തിക്കാനുള്ളതും ധ്യാനിക്കാനുള്ളതും വചനം ഇന്ന് നിങ്ങൾ കേട്ടത്. ഇത് അടിച്ചു പൊട്ടിക്കണമെങ്കിൽ നാളുകളെടുക്കും. അതുകൊണ്ട് നന്നായിട്ട് ചവയ്ക്കുക, നന്നായിട്ട് ദൈവസന്നിധിയിൽ ധ്യാനിക്കുക. അവരോട് ചോദിക്കാൻ പോകണ്ട, ഇവരോട് ചോദിക്കാൻ പോകണ്ട, മുട്ടുമേ നിന്നുകൊണ്ട് വേദപുസ്തകം തുറന്ന് ദൈവസന്നിധി ചോദിക്കുക. ദൈവം നിങ്ങളെ പഠിപ്പിച്ചു, ചോദിക്കാൻ പോയാൽ നിങ്ങൾ തിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവദാസന്മാരെ, ഇതാ കേട്ട വചനത്തെ നമുക്ക് ഉറപ്പിച്ചു നിൽക്കാം. അതിൽ നമുക്ക് കർത്താവിന്റെ ആത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ടേക്ക് നമ്മുടെ കണ്ണിലാണ് കേട്ട വചനപ്രകാരം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സ്വകീയ പിതാവ്, ആ ദൈവത്വത്തിന്റെ മർമ്മങ്ങളെ നമ്മളെ അറിയിക്കുകയാണ്. പിതാവിനെ മറക്കരുത്, മറച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം എന്ന് നമ്മളെ അറിയിക്കുക. പിതാവിനെ മറയ്ക്കുന്ന ശുശ്രൂഷകളാണ് ചുറ്റുമുള്ളത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ഇന്ന് ആ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നത്, അറിയുന്നത്, അത് പ്രകാരം പ്രാർത്ഥിക്കുന്നത് വിരളം. പകരം ക്രിസ്തീയ ഗോളത്തെ തന്നെ മറ്റൊരു ദിശയിലേക്ക് പിശാച് കൊണ്ടുപോയി. പിതാവിനെ മറക്കുക, പിതാവിനെ മറക്കാനുള്ള തന്ത്രം ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിച്ചത് പിതാവിന് കീഴടങ്ങിയിരുന്ന യേശുവിനെ തന്നെ മറ്റൊരു യേശുവുമായിട്ടിട്ട് അതിനങ്ങ് ഉപയോഗിച്ചു. അപ്പോൾ ആരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ അവനെ കള്ളപ്പേര് ചുമത്തി അവന്റെ പ്രസംഗം കേൾക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശീലടിച്ച് മാറ്റാൻ തക്ക മറ്റൊരു ക്രിസ്തുവിന്റെ ആ കൂട്ടുകെട്ട് ബലമുള്ളതായി മാറി. എന്നാൽ ഇവിടെയെല്ലാം ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചു. കാരണം അവർ കമ്പിയില്ലാത്ത കോൺക്രീറ്റ് പോലെയല്ല, ബൈബിളിലെ ക്രിസ്തു ആരംഭിച്ചതുപോലെ പിതാവിൽ നിന്നാണ് അവർ ആരംഭിച്ചത്. ഇതേ ഒരവസ്ഥയിലേക്ക് കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവജനമേ, ബൈബിളിലെ ക്രിസ്തു, സ്വർഗത്തിൽ ഇറങ്ങി വന്ന ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ഇതേ മാർഗപ്രകാരം മുന്നോട്ടേക്ക് പോകാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും. ജനനം മുതൽ ഇതുവരെ കേട്ടു വന്ന ചിന്തകൾക്ക് വിപരീതമായി കേൾക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്നൊരു ചിന്ത വരുമ്പോൾ ഇതുവരെ കേട്ടതിനെ മുഴുവനും പിന്നിൽ കളഞ്ഞിട്ട് വിശുദ്ധ കൈ ആ കരങ്ങളിൽ വിശുദ്ധ ബൈബിൾ ദൈവം തന്നിട്ടുണ്ട്, മുട്ടുമെനിന്നുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക, എന്റെ ദൈവമേ, ഈ സത്യം എന്റെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. പിതാവിനെ മറയ്ക്കുന്ന ഒരാത്മീക ഗോളം, ദൈവരാജ്യത്തെ മറയ്ക്കുന്ന ഒരാത്മീക ഗോളം, അതിന്റെ നടുവിൽ നിന്ന് അങ്ങനെ വിളിച്ച് വേർതിരിച്ചില്ലേ? ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് കൃപ തരണേ. അങ്ങ് പറഞ്ഞതുപോലെ ഏകസത്യ ദൈവമായ പിതാവേ, അങ്ങേയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. എന്റെ ജീവിതത്തിൽ പകുതിയെ എനിക്ക് അറിയൂ, പിതാവേ അങ്ങേ എനിക്ക് അറിയൂ. പക്ഷേ ഇന്ന് ഞാൻ കേട്ട വചനം അങ്ങേയും കൂടി അറിയുവാൻ തക്കവണ് എനിക്കൊരു വഴി തുറക്കുന്നില്ല. യേശു പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നവൻ. അപ്പൊ യേശുവിന്റെ വചനമെല്ലാം പിതാവിനെ വെളിപ്പെടുത്തുന്നതായി, അതുവഴി ദൈവസ്നേഹവും വചനവും ഒരുവന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതായി. എന്റെ പിതാവെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല കർത്താവ്, ഇന്ന് അങ്ങ് എന്നെ അറിയിച്ചതിനായി നന്ദി. അതിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് ഇടപെട്ടെ, നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് ഇടപെട്ടെ. പ്രാർത്ഥിക്കുക, സ്വർഗീയ പിതാവ്, അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദി. നല്ല നാഥ, ബൈബിളിലെ ക്രിസ്തു ഞങ്ങൾ കാണിച്ച അതേ മാതൃകയിൽ ജീവിപ്പാൻ ഞാൻ കൃപ തരാം. എതിർക്കുന്ന പിശാചിന്റെ ലോക സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞ് മുന്നോട്ടേക്ക് പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ നായകനായ കർത്താവായ യേശു ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി. യേശു ഞങ്ങളോട് പറഞ്ഞു, എന്നെ അനുഗമിക്ക, ഞാനാണ് വഴി. അങ്ങനെ എന്നിലൂടെ നിന്റെ പിതാവിന്റെ അടുക്കലെത്താം. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ പിതാവിന്റെ സ്വർഗീയ പിതാവേ, വചനം മാംസമായി ഞങ്ങളുടെ വസ്തു ഞങ്ങളെ ഓരോരുത്തരെ മാതൃക കാണിച്ച് ആ യേശുവാകുന്ന വഴിയിലൂടെ ക്രിസ്തുവിൽ ഞങ്ങളെ അങ്ങിലേക്ക് ചേർക്കുന്നതിനായി നന്ദിയോട്. ഞങ്ങൾ അങ്ങിലാശ്രയിക്കും, അങ്ങിൽ ചേർന്നത് എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങനെ സത്യം മനസ്സിലാക്കാൻ ഈ ജനത്തിന്റെ ഹൃദയമെല്ലാം അങ്ങ് തുറന്നു കൊടുത്താണ്, അങ്ങ് തുറന്നു കൊടുത്താണ്. രോഗികളായിരിക്കുന്ന, ബലഹീനരായിരിക്കുന്ന, പലതിനെ ഓർത്ത് ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് അവരുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങളുടെ ആശ്വസിപ്പിക്കുന്ന കരം കടന്നു വരണം. യേശുവിന്റെ അടിപ്പടരുള്ള സൗഖ്യം അകടകൾ കൽപ്പിക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ സമാധാനം സകല മേഖലകളിലും ഈ മക്കൾ ഒരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ, ഒരു അനുഗ്രഹമായി. മഹത്വമെല്ലാവർക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഗോകൃതദാസൻ സന്തോഷമായല്ലോ. ഓൾ ലോർഡ് ഐ ലവ് യു. ഓക്കെ, പ്രൈസ് ജീസസ്. ഈ സമയത്ത് ഫേസ്ബുക്കിലെ സഹോദരങ്ങളെ, ഇതാ സൂമിലും കൂടി നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കാനായിട്ട് ഇടയായത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വചനക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. ധാരാളം ചമയ്ക്കാനുള്ള സബ്ജക്ട് ഇതിലുണ്ട്. നിങ്ങൾ ധാരാളം ധ്യാനിക്കുക. തുടർന്ന് ഇതാ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അറിയിച്ചു കൊടുത്താട്ടെ. അങ്ങനെ ഇരുളിലിരിക്കുന്ന ജനം ഇതാ അവര് ആ വെളിച്ചങ്ങളുടെ പിതാവിനെ, യേശു വെളിപ്പെടുത്തുന്ന പിതാവിനെ മനസ്സിലാക്കട്ടെ. അങ്ങനെ ഇതാ ആ യേശുക്രിസ്തുവിന്റെ വചനത്തിലൂടെ നാം പിതാവ് കൂടുതൽ കൂടുതലായിട്ട് തെളിയുവാനായിട്ട് കഴിയാറുണ്ട്. നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങൾ അനുവദിക്കുന്നെങ്കിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. രാവിലെ ചിന്തിക്കുന്നു ഇന്ത്യ സമയം ഒരു 11:00 ഒക്കെ, അറൗണ്ട് 11:30 10 ഞാനിവിടെ തുടങ്ങും. 11:30 കാണാം. നിങ്ങൾ അനുവദിക്കുന്നെങ്കിൽ കൂട്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്.